നന്ദി ബ്രദർ നേവൽ, നന്ദി. കർത്താവിന്റെ ഭവനത്തിൽ തിരികെ എത്താനായത് വളരെ നന്നായിരിക്കുന്നു. എവിടെ പോയാലും ശരി, കൂടാരത്തിലേക്ക് തിരികെ വരുന്നതിനാൽ ഞാൻ എപ്പോഴും ആനന്ദിക്കുന്നു. ഞാൻ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഈ ചെറിയയിടത്തിൽ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒന്നുണ്ട്. അതിങ്ങനെ, ഓ, ഞാൻ പാസ്റ്ററായിരുന്നിട്ടുള്ള എന്റെ ആദ്യത്തേതും ഏക സഭ ഇതാകുന്നു. വീണ്ടും ഇവിടെ തിരികെ വരാൻ ഇടയായതിൽ കാഴ്ചയ്ക്ക് നന്നായി തോന്നുന്നു. സൂര്യൻ പ്രകാശിക്കാതെയും നക്ഷത്രങ്ങളുടെ പ്രകാശം മങ്ങിപ്പോകുകയും ചെയ്യുന്ന ആ മഹത്തായ പ്രഭാതത്തിൽ ഈ കൂടാരത്തിൽ നിന്നും കുറച്ചുപേർ കുഞ്ഞാടിന് രക്തത്താൽ കഴുകപ്പെട്ട് അവിടെ പ്രതിസ്ഥാനം ചെയ്യാനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ സമയത്തിനായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ മുറിയിലൂടെ കടന്നു വരുമ്പോൾ അവിടെ പിന്നിലുള്ള സഹോദരി ആർഗൻ ബ്രൈറ്റിനെ ഞാൻ കണ്ടിരുന്നു. കിങ്സ്റ്റണിലെ യോഗത്തിൽ സംബന്ധിച്ച ചിലർ ആ സമയത്ത് സന്ദർശനം നടത്തിയിരുന്നവർ ഇവിടെ ഉണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ ഒരു സാക്ഷ്യത്തിനായി അവരിവിടെ ഉണ്ടായിരിക്കുന്നതിനാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരെവിടെയായിരുന്നാലും അവരുടെ കൈ ഉയർത്തിപ്പിടിക്കുമെങ്കിൽ ജമൈക്കയിലെ കിങ്സൺ യോഗത്തിലുണ്ടായിരുന്നവർ ആ പുറകിൽ ഏറ്റവും പുറകിലാകുന്നു. ശരി, അത് കൊള്ളാം. ഓറലിന്റെ പോസ്റ്റ് കാർഡ് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ യോഗങ്ങളെ നിങ്ങൾ മുന്നമേ തന്നെ വിളിച്ചറിയിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീയതികൾ ഇന്നലെ വരെയും എനിക്കറിയാൻ സാധിച്ചിരുന്നില്ല. അത് 6 തുടങ്ങുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയല്ലേ? 6 തുടങ്ങി 15 വരെയും ലൂയിസ് വില്ലായിൽ സഹോദരൻ റോബർട്ടും ഉണ്ടാകും. ഇപ്പോൾ പോയി അദ്ദേഹത്തെ കേൾക്കൂ. സഹോദരൻ റോബർട്ട്സ് എന്റെ ഒരൊറ്റ ചങ്ങാതിയും ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ ദാസനുമാകുന്നു. ഓരോ രാത്രിയിലും അദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ നിങ്ങൾ ആനന്ദിക്കും എന്നെനിക്ക് തീർച്ചയാകുന്നു. അത് മാത്രമല്ല, അദ്ദേഹം രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നെനിക്ക് എന്ന് എനിക്ക് തീർച്ചയാണ്. കാരണം അദ്ദേഹം വിശ്വാസത്തിന്റെ ഒരു വലിയ യോദ്ധാവാകുന്നു. ഓറൽ റോബർട്ട് ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാകുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദൈവവേല കയറി വന്നത് മിസോറിയിലുള്ള സെയിന്റ് ലൂയിസിലെ ഒരു ചെറിയ പഴയ കീറിപ്പറഞ്ഞ തമ്പിൽ വെച്ചുള്ള ഒരു യോഗത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടതോർക്കുന്നു. അല്ല, അത് മിസോറിയിലെ കൻസാസ് പട്ടണമായിരുന്നു. അപ്പോൾ ഞാൻ കൻസാസ് പട്ടണത്തിലെ ഒരു ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. അദ്ദേഹം മുൻവശത്തെ ഇരിപ്പിടത്തിലിരുന്നിരുന്നു. യോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കാനായി പിൻവശത്തേക്ക് പോയി. അവർ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം എന്നെക്കാൾ ചെറുപ്പവും ഓറൽ അദ്ദേഹത്തിന്റെ 40s തുടക്കത്തിലുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, സഹോദര, ആര് പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. അതെ, അവിടെ അദ്ദേഹം തുടങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്നും ഞാൻ തുടങ്ങുന്നു. അദ്ദേഹം ഒരു നല്ല ാണ് കോളേജ് വിദ്യാഭ്യാസവും 4 മനഃശാസ്ത്രവും ഉണ്ട്. അദ്ദേഹം ഒരു ബുദ്ധിമാനായ മനുഷ്യനും കൂടെയാകുന്നു എന്നെനിക്ക് തീർച്ചയാകുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കാനായി ചുറ്റും ഉപദേശകന്മാരെയും മറ്റും നിയമിച്ചിരിക്കുന്ന ഒരിടത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നും ചിന്തിച്ചെടുക്കുന്നു. നിങ്ങൾ വാസ്തവമായി ആനന്ദിക്കും എന്നെനിക്ക് തീർച്ചയാകുന്നു. ജമൈക്കായിലും പ്രൂട്ടോറിക്കായിലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ എളിയ യോഗങ്ങളിൽ കർത്താവ് എന്ത് ചെയ്തു എന്നതിന്റെ ഒരു അവലോകനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടേക്ക് കടന്നുപോയത് തന്നെ ഒരു അസാധാരണമായ സംഭവമായിരുന്നു. കാരണം വളരെയേറെ വിളികൾ വന്നിരുന്നു. ഇവിടെയുള്ള ലിയോയ്ക്ക് അറിയാവുന്നതുപോലെ, അതായത് ഫോൺ ആഴ്ചയിലുടനീളം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ 100 നിന്നും യോഗങ്ങൾക്കായി വിളിക്കുന്നു. എന്നിരുന്നാലും എവിടേക്കാണോ നയിക്കപ്പെടുന്നത് അവിടേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്, അതിനാൽ ഞാൻ പോകണമെന്നാണെങ്കിൽ ഞാൻ ആ സഭയുടെയോ ആ സംഘടനയുടെയോ പേരിലാണ് പോകുന്നത്. ഞാൻ അവിടെ പോകേണ്ടതുണ്ടെന്ന് സഹോദരൻ നേവലെ പറയുന്നു എന്നതിനാലാണ് ഞാൻ അവിടെ പോകുന്നതെങ്കിൽ ഞാൻ സഹോദരൻ നേവലയുടെ പേരിൽ പോകേണ്ടതുണ്ട്. എന്നാൽ യേശുവിനയക്കുമ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ജനങ്ങളെ സന്ധിക്കാനായി നിങ്ങൾക്ക് കർത്താവായ യേശുവിനാമത്തിൽ പോകാൻ സാധിക്കുന്നു. എനിക്കല്പം ക്ഷീണമുണ്ടായിട്ട് ഞാൻ കിടക്കമേൽ കിടക്കുകയായിരുന്നു. ഈ താഴ്വര അല്പം മുമ്പായാലും താമസിച്ചായാലും ഞാൻ ഈ താഴ്വര ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. കാരണം അതെന്റെ തൊണ്ടയിലെ ഒരു പ്രത്യേക സ്ഥലത്തെ ഉടച്ചിട്ട് എനിക്ക് നിൽക്കാൻ പോലും വളരെ പ്രയാസമാകുന്നു. എനിക്ക് പുറത്തു പോകാനും തിരികെ വരാനും സാധിക്കുന്നു. ഞാനും ലിയോയും കഴിഞ്ഞ ദിവസം തിരികെ വന്നതേയുള്ളൂ. ഫ്ലോറിഡയുടെ ചതുപ്പ് കഴിഞ്ഞ് 40 വെച്ച് തന്നെ തൊണ്ട മുഴുവനും ശരിയായി. അത് കഴിഞ്ഞ് ലൂയിസ് വില്ലായുടെ 40 വെച്ച് തന്നെ അത് വീണ്ടും അടഞ്ഞു. സഹോദരൻ ബാങ്ക്സ്വുഡ് ഇന്ന് രാവിലെ ഇവിടെ എവിടെയെങ്കിലും കണ്ടേക്കാനിടയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രൂട്ടോറിക്കായിൽ നിന്നും കിങ്സ്റ്റണിൽ നിന്നും തിരികെ വരികയായിരുന്നു. അവിടെ എന്റെ തൊണ്ട വളരെ നന്നായിരുന്നു. ഞാൻ വിമാനത്തു നിന്നും പുറത്തു വരുമ്പോഴും അപ്പോഴും നന്നായിരുന്നു. ജെഫർസൺവില്ലിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് വീണ്ടും മടങ്ങിപ്പോയി. നോക്കൂ, അതിവിടെ താഴ്വരയായതിനാലാകുന്നു. ഒന്നുകിൽ അന്തരീക്ഷത്തിലെ ബാക്ടീരിയ അല്ലെങ്കിൽ ദൈവം, അവയിലൊന്നാണ് എന്നെ ഇവിടെ നിന്ന് ദൂരെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അനേക പ്രാവശ്യം ചോദിച്ചിരുന്നു. എന്നാൽ എങ്ങനെയോ ഏകദേശം 3 മണിയാകുമ്പോൾ ഞാൻ ഉണർന്നെഴുന്നേറ്റു. എന്റെ ഭാര്യയും കുഞ്ഞുമകനും ഉറങ്ങുകയായിരുന്നു. ഞാൻ കട്ടിൽ വശത്ത് എഴുന്നേറ്റിരുന്നപ്പോൾ ഒരു വലിയ സ്ഥലത്ത് ഒരു ജനക്കൂട്ടം കൂടി വരുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ബില്ലി പോളിനോട് പറയുകയാണ്, നീ അവിടേക്ക് പോയി ആ ജനങ്ങൾക്ക് പ്രാർത്ഥനാ കാർഡുകളെ വിതരണം ചെയ്യുക. അവൻ പറഞ്ഞു, ശരി ഡാഡ്. അല്പനിമിഷത്തിനുള്ളിൽ തന്നെ അവൻ തിരികെ വന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് ആ ജനങ്ങൾക്ക് പ്രാർത്ഥനാ കാർഡുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ലേ? അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത് താങ്കൾക്ക് കാണാനാകുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതെ. അവൻ പറഞ്ഞു, അവൻ ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനാ കാർഡുകൾ ആവശ്യമുള്ള ഓരോരുത്തരും ഞങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടിയാലും. പറഞ്ഞു, ഒരു പ്രാർത്ഥനാ കാർഡ് കൊടുക്കാൻ ഞാൻ അവനടുക്കലേക്ക് പോയപ്പോൾ അവൻ മറ്റെവിടേക്കോ പോയി. അപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് പോയി. ആ സമയം അവൻ മറ്റെവിടേക്കോ പോയി കളഞ്ഞു. ഇപ്പോഴിത് അവൻ ഏറ്റവും പുറകിലായി നിൽക്കുന്നു. എനിക്കൊരു പ്രാർത്ഥനാ കാർഡ് പോലും കൊടുക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, കൊള്ളാം ബില്ലി, നീ പ്രാർത്ഥനാ കാർഡുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരെയും ഉൾപ്പെടുത്താനാകുന്നൊരു വലിയ സ്ഥലം തന്നെ അവിടെ ഉണ്ട്. പ്രാർത്ഥനാ കാർഡുകൾ കൊടുക്കുന്നത് ഒരു കലഹമുണ്ടാകാതിരിക്കാനായിട്ടാണ്. നിങ്ങൾ നോക്കൂ, അവരെ നിയന്ത്രണത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാകുന്നു. ഞാൻ പറഞ്ഞു, ഓ, എനിക്ക് അവരെല്ലാവരെയും ഉൾപ്പെടുത്താൻ സാധിക്കും. അവിടെ എനിക്ക് വളരെയേറെ വിശാലമായ സ്ഥല സൗകര്യം ഉണ്ടായിട്ട് അവരെ നിരയായി നിർത്തി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അവൻ പറഞ്ഞു, ശരി. അവൻ വലതുവശത്തേക്ക് തിരിഞ്ഞു. അവൻ എന്നെ വിട്ട് പുറപ്പെട്ടു പോയി. ഞാൻ ഈ വശത്തേക്ക് തിരിഞ്ഞു. അവൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ വഴിയായി കടന്നുപോയി. അപ്പോൾ ശബ്ദം സ്വർഗത്തുനിന്ന് വരുന്നത് ഞാൻ കേട്ടു. അതിങ്ങനെ പറയപ്പെട്ടു, എന്നാൽ ഈ സമയം മുതൽ ഞാൻ നിന്നെ വിപുലീകരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ നോക്കി, അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അവരെല്ലായിടത്തുനിന്നും കൂട്ടം കൂട്ടമായി കടന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ സഹോദരൻ റോബോട്ട്സിന്റെ പേര് വിളിക്കപ്പെട്ടു. പറഞ്ഞു, ഇപ്പോൾ നിന്നെ കാണാനായി സഹോദരൻ ഓറൽ റോബോട്ട്സ് വരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരൻ ഓറൽ റോബോട്ട്സിനെ ഞാൻ എങ്ങനെ അനുവദിക്കും? പറഞ്ഞു, അവൻ നിന്നെ അഭിവാദനം ചെയ്യുന്ന അതേ വിധത്തിൽ തന്നെ. അതെ, ഒരു കറുത്ത സ്യൂട്ട് ധരിച്ച് വിൻകോസ്ബേ ധരിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ തൊപ്പി, അതൊരൽപ്പം ഒരു വശം മുകളിലേക്ക് വലിച്ചും മറുഭാഗം ഒരൽപ്പം താഴ്ത്തിയിട്ടുള്ള ചെറിയ കറുത്ത തൊപ്പിയുമായി സഹോദരൻ ഓറൽ റോബോട്ട്സ് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു. അവൻ മുകളിലേക്ക് നോക്കി, ഹലോ ബ്രദർ ബ്രണഹാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹലോ ബ്രദർ റോബോട്ട്സ്. അവന്റെ കൈപിടിച്ചു കുലുക്കി. പറഞ്ഞു, നിനക്ക് ഒരു കൂട്ടം നല്ല ജനം കിട്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, വാസ്തവമായും ഒരു നല്ല കൂട്ടമാകുന്നു സഹോദരൻ റോബോട്ട്സ്. അപ്പോൾ അവൻ ബില്ലി പോയതുപോലെ വലതുവശത്തേക്ക് തിരിഞ്ഞു കടന്നുപോയി. ഞാൻ ചിന്തിച്ചു, എവിടെ നിന്നാണ് ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങേണ്ടത്? സംസാരിച്ചു തുടങ്ങാൻ ഒരിടം കണ്ടുപിടിക്കാൻ ഞാൻ എല്ലായിടത്തും പരിശ്രമിച്ചു. ഞാൻ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വന്നിട്ട് എന്തോ ചിലത് താഴെയുണ്ടായിരുന്നു. എവിടെ നിന്നാണ് അവരോട് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ആരോ പറഞ്ഞു, അതെ, ഇവിടേക്ക് വരിക. ഞാൻ പറഞ്ഞു, അതെ, ഇതിലും നല്ലത് താങ്കൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഞാൻ ആ സ്ഥലം വിട്ടു പോകാൻ തുടങ്ങി. അപ്പോൾ ഇതെന്റെ ഓർമ്മയിൽ വന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെയും അവന്റെ മക്കളുടെയും മുന്നിൽ സദാസമയവും എന്റെ ഹൃദയത്തെ എളിമയോടെ കാത്തുകൊല്ലണം എന്നതാണ് പ്രധാനമായ കാര്യം. ഞാൻ ദർശനത്തൊന്നും പുറത്തു വന്നു. ഞാൻ ചിന്തിച്ചു, അതെന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ അത് അർത്ഥമാക്കുന്നത് നമുക്ക് അത്തരത്തിലെ ഒന്നോ അതല്ലെങ്കിൽ എവിടെ അതെവിടെയാണ് തുടങ്ങാൻ പോകുന്നത്. നോക്കൂ, ദർശനങ്ങളിൽ ചില നേരങ്ങളിൽ അതെവിടെയാകുന്നു എന്നവൻ നിങ്ങളോട് പറയുകയില്ല. അവൻ സംസാരിക്കുകയും നിങ്ങൾക്കിങ്ങനെ അത് ഉപമ പോലെ ആയിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കും എന്നെനിക്ക് തീർച്ചയാണ്. ഞാൻ മുറിയിൽ നിന്നും പുറത്തു വന്ന് മുൻവശത്തെ മുറിയിൽ അല്പനേരം ഇരുന്നു. അപ്പോൾ ഏകദേശം രാവിലെ 3:30 or 4 o'clock എനിക്ക് നല്ല ഉറക്കം വന്നു. ഞാൻ തിരികെ പോയി വീണ്ടും കിടന്നു. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. അത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒന്നായിരുന്നു. മാനേജുമാരിൽപ്പെട്ട ജാക്ക് മൂറെ, സഹോദരൻ ജാക്ക് മൂറെ, നിങ്ങൾ അനേകരും അറിയുന്നുവല്ലോ. എനിക്ക് അദ്ദേഹത്തെ വളരെ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ മകളെ കുഞ്ഞു ജാക്കിയെ, ഏകദേശം 17 വയസ്സുള്ള പെൺകുട്ടിയാകുന്നു, അവളുടെ കൈക്ക് പിടിച്ച് അവളെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഞാൻ തീയതി കൊടുത്തിരുന്നല്ലോ എന്നോർത്തു. അതെ, അവൾ പാൽ കുടിക്കുന്ന നാൾ മുതൽ എനിക്ക് അവളെ അറിയാം. ഞാൻ അവളെ മലയുടെ മുകളിലേക്ക് നയിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ നടത്തി മലയുടെ 3 സിറ്റി ബ്ലോക്കുകൾക്കപ്പുറം കടന്നുപോയി. ഞങ്ങളൊരു വലിയ മരത്തിന്റെ ചുവട്ടിലെത്തി. അപ്പോൾ അവൾ അവിടെ ഇരുന്നു. ഇന്നുള്ള 13-ഉം 18-ഉം മധ്യേ പ്രായമുള്ള അനേക പെൺകുട്ടികൾ ധരിക്കാറുള്ള പാവാട, അവ ഒരുവിധം പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണ്. അവൾ അത്തരത്തിലുള്ള ഒന്നാണ് ധരിച്ചിരുന്നത്. അവൾ ഈ പാവാട ഇങ്ങനെ വിടർത്തി അതിനെ വശത്തേക്ക് വീശിക്കൊണ്ട് നിലത്തിരുന്നു. അങ്ങനെയാണ് ചെറുപ്പക്കാർ അന്യോന്യം നോക്കിയിരിക്കുന്നത്. അവൾ തന്റെ കൈ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കിയിരുന്നു. അതെ, ജാക്കി ഒരു നല്ല പെൺകുട്ടിയാകുന്നു. അവൾക്കൊരു വലിയ വായും വലിയ കണ്ണുകളുമുണ്ട്. മുടിയോ ചെമ്പിച്ചതായിരുന്നു. കാണാൻ വളരെ ആകർഷണമുള്ളതല്ല, എന്നാൽ അവൾ വളരെ മാന്യയായ ഒരു മകളെയാകുന്നു. അവളുടെ കണ്ണുകളിൽ ആകാശത്തിന്റെ പ്രതിച്ഛായ കടന്നു വരുന്നെന്ന് അവൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അവളുടെ വലിയ കണ്ണുകളിൽ കാണാമായിരുന്നു. അതെ, ഞാൻ അവളെ വിട്ട് ഏകദേശം 5 അടി ദൂരം ഇങ്ങനെ വശത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് ഒരു ചെറിയ പുലിച്ചുടി തണ്ടെടുത്ത് എന്റെ വായിൽ വെച്ച് ഈ കുടലിനെ അല്പാൽപമായി ചവക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാനൊരു വയസ്സൻ, ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയുമായി ഞാനിവിടെ മുകളിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് ഒരു കൂട്ടം കുട്ടികളുമുണ്ട്. ഇവിടെ ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയുമായിട്ട് എനിക്കൊരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ശബ്ദം ആ മരത്തിൽ നിന്നുമുണ്ടായി. ഇങ്ങനെ പറഞ്ഞു, ഇത് ഒരു അടയാളത്തിനും ഒരു ഉദ്ദേശത്തിനും വേണ്ടിയാകുന്നു. അപ്പോൾ ഞാൻ ഉടനെഴുന്നേറ്റു. ഒരു ദുസ്വപ്നം കണ്ടലറും പോലെ ഞാൻ ഉച്ചത്തിൽ വിളിക്കുന്നതിന്റെ വക്കോളമെത്തിയിരുന്നു. ഞാൻ ചിന്തിച്ചു, ഓ, ഞാൻ പിന്മാറിപ്പോകുന്നതോ, അതല്ല എനിക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റെന്തെങ്കിലുമാണോ ഇത് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. അതെ, ഞാൻ ചിന്തിച്ചു, ഞാൻ എന്റെ ചിന്ത ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അതിനെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കും. ആയതിനാൽ ഞാൻ കർത്താവിൽ നിന്നും കാത്തിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവേ, രാത്രിയിലെ ആദ്യ ഭാഗത്തിലുണ്ടായ ദർശനവുമായി ഈ സ്വപ്നത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതല്ല, ഇതെന്താണ് അർത്ഥമാക്കുന്നത്? അല്പനേരം കാത്തിരുന്ന ശേഷം, ഒരുപക്ഷെ 1 മണിക്കൂറാകും, എന്റെ ഭാര്യ ഉണർന്നിട്ട് പ്രാതൽ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ശബ്ദം വീണ്ടും തിരികെ വന്നു. ഇങ്ങനെ പറഞ്ഞു, കിങ്സ്റ്റണിലേക്ക് പോകുക, അവിടെ നിന്നോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നതാകുന്നു. അങ്ങനെ ഉടൻ തന്നെ ഞാൻ കിങ്സ്റ്റണിലേക്ക് പോയി. ഞാൻ അവിടെ വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുമെന്ന് അവർ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്ന പരസ്യപ്പെടുത്തൽ അത് മാത്രമായിരുന്നു. ഞാൻ കണക്ക് കൂട്ടുന്നതിൽ നല്ല മിടുക്കനല്ല. ജനസഞ്ചയത്തിന് കണക്കെടുക്കുന്നതിൽ സാധാരണ ഞാൻ അതിൽ കൂട്ടി പറയാറുണ്ട്. എന്നാൽ ആദ്യ രാത്രിയിൽ ഞങ്ങൾക്ക് ഏകദേശം 12,000 ജനങ്ങൾ അവിടെ കടന്നു വന്നിരുന്നു. അതൊരു ദിവസം കൊണ്ട് മാത്രം അറിയാൻ സാധിച്ചതാണ്. അടുത്ത ദിവസം ഓട്ടക്കാർ ഒരു റിലേ പോലെ കുന്നുകളുടെ മുകളിലോളം 4 മൈലുകൾ ഓടേണ്ടി വന്നു. ഒരു ഓട്ടക്കാരന് 4 മൈൽ ഓടണം, പിന്നെ അവിടെ നിന്നും മറ്റാരെങ്കിലും മലയുടെ മുകളിലേക്ക് പോകണമായിരുന്നു. രണ്ടാമത്തെ രാത്രി അവിടെ ഏകദേശം 5,000 വരും. മൂന്നാമത്തെ രാത്രി 15,000 ഏകദേശം 20,000 കണക്ക് കൂട്ടിയിരുന്നു. അവിടെ ആയിരക്കണക്കിന് പേർ കർത്താവിങ്കിലേക്ക് കടന്നു വന്നു. ദർശനമിതായിരുന്നു, ആ ചെറിയ സഭ, ആ പെൺകുട്ടി ഒരു കന്യകയായിരുന്നു, വെറും ഒരു ചെറിയ കുട്ടി. അത് സഭയുടെ കന്യകാത്വത്തെ അർത്ഥമാക്കുന്നു. ആ 3 പട്ടണ ബ്ലോക്കിന്റെ അപ്പുറത്തുള്ള മലയുടെ 3 ദിവസം ഞാൻ സുവിശേഷം ചെയ്യണം എന്നതാകുന്നു. എന്റെ സുവിശേഷ വേലയാൽ ആ ചെറിയ കന്യകാ സഭ എടുക്കുന്നതിന്റെ അർത്ഥം, അവൾ എവിടെ നിന്നായിരുന്നുവോ അവിടെ നിന്നും ആ മുഴുവൻ ദ്വീപിനെയും ഉലക്കമിധം ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു. ഓ, ധർമ്മോപദേശികളും ചുറ്റിനുള്ളവരും പട്ടണത്തിലെ അധികാരികളും 1-ഓ 2-ഓ രാത്രികൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുകയും യാചിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ അവിടെ നിന്നും പ്രൂട്ടോറിക്കയിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് വലിയ ജയോത്സവം ഉണ്ടായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളെ ട്രക്കുകളിൽ കൊണ്ടുവന്നിട്ട് അതിൽപ്പെട്ട ഏകദേശം 40,000 പേർ തങ്ങളുടെ വിലയേറിയ പ്രാണനെ കർത്താവായ യേശുവിന് സമർപ്പിച്ചു. അവസാനിപ്പിച്ചു പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇതെന്റെ സഭയോട് മാത്രമായിട്ട് പറയുകയാണ്, ഇതെനിക്ക് പുറത്തു പറയുവാൻ സാധിക്കുകയില്ല. ഇതിനെ വീടാക്കിയിട്ടില്ലാത്തവരോട് പറയാനാകില്ല, കാരണം അത് ശരിയല്ല എന്ന വിധം നിങ്ങൾ കാണാനിടയുണ്ട്. എന്നാൽ അവിടുത്തെ ന്യായാധിപൻ ഞങ്ങൾ വിട്ടുപോരുമ്പോൾ അദ്ദേഹമാണ് അവിടെ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ജോലിക്കാരന്റെയും പേര് ഇവിടെ ഒരു തുണ്ടു കടലാസിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വ്യത്യസ്തരായ ധർമ്മോപദേശികളാൽ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബില്ലി ഗ്രഹാം വളരെ അടുത്തായിട്ടാണ് ഈ ദ്വീപിൽ നിന്നും പോയത്. ഞങ്ങൾക്കൊരു മഹത്തായ യോഗമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞങ്ങളെപ്പോഴും കേട്ടിട്ടുള്ള സന്ദേശമാണ് ബില്ലി ഗ്രഹാം ഞങ്ങൾക്കായി കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ശ്രീമാൻ റോബർട്ട്സിനാൽ ദ്വീപിനെ ആദരിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ റോബർട്ട്സും ഞങ്ങൾക്ക് 3 ദിവസത്തെ യോഗങ്ങളെ തന്നു. പറഞ്ഞു, എന്നാൽ ഹോട്ടലിലെ ചിലവ് വളരെ കൂടുതലായിരുന്നു. 3 രാത്രികൾക്കായി $35,000 ഹോട്ടൽ ചിലവുകൾക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചു. അദ്ദേഹം പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ശ്രീമാൻ ഓസ്മാൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിന് ഒരു മഹാൻ ദാസനാകുന്നു. എന്നാൽ ശ്രീമാൻ ഓസ്മാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു തരം താഴ്ത്തലുണ്ടായിട്ട് സകാലതും പോയിപ്പോയതായി തോന്നി എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞു, ഈ യോഗത്തിൽ ബ്രദർ ബ്രഹാമിനാൽ പ്രാർത്ഥിക്കപ്പെടാനായി പ്രസംഗവേദിയിൽ ആരും തന്നെ പോയതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാകുന്നു. പറഞ്ഞു, യോഗം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ശ്രോതാക്കളിൽ നിന്നും പഴയ കസേരകളും വടികളും മറ്റുള്ള സാധനങ്ങളും ലോറിക്കണക്കിന് വാരിമാറ്റി എന്നുള്ളതാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ സമയം ഒരു മനുഷ്യനായിരുന്നില്ല, ദൈവം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എന്റെ പ്രാർത്ഥനകളിൽ പ്രതീക്ഷ വയ്ക്കരുത്, നിങ്ങൾ അവിടെയായിരുന്നുകൊണ്ട് ഒരാൾ മറ്റയാളിന്റെ മേൽ തന്റെ കൈവച്ച് പ്രാർത്ഥിക്കുക. അവർ ഒന്നോ രണ്ടോ ഡസണ ആളുകളെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പ്രസംഗവേദിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ജനങ്ങൾ നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു. 4-ാം തരത്തിലെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് സകല ചിലവും വരവ് പോക്കും ഞങ്ങൾ തന്നെ വഹിച്ചിരുന്നു. നിങ്ങൾ എനിക്ക് അയക്കുന്ന ദശാംശത്തിനാൽ നിങ്ങൾ തന്നെ അത് ചെയ്യാൻ സഹായിച്ചിരിക്കുന്നു. നിങ്ങളതറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെല്ലാത്തിലും നിങ്ങൾക്കൊരു പങ്കുണ്ട്. വരുവാനുള്ള മഹത്തായ വലിയ ദിവസത്തിൽ ദൈവം നിങ്ങൾക്കതിന്റെ പ്രതിഫലം തരുന്നതാണ്. നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടതില്ല. ആ വ്യക്തി തന്നെ സ്വയം പോയിട്ട് എന്തെങ്കിലും നിർവഹിച്ചാൽ അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ വ്യക്തി അവിടം വിട്ടുപോകുമ്പോൾ അവർ ചിന്തിക്കും, ഒരു വലിയ തരം താഴ്ത്തിലുണ്ടായി, ദൈവം ഞങ്ങളെ വിട്ടുപോയി. ദൈവം നിങ്ങളെ വിട്ടുപോകുന്നില്ല, അവരെപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നോക്കൂ, ആരെപ്പോലെയും അതാരെപ്പോലെയും ചെയ്യുന്നത് നിങ്ങളാകുന്നു. ഒരു പ്രത്യേക മിനിസ്ട്രിക്കായി ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചെന്ന് വരാം, എന്നാൽ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ മേലിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്നുള്ള ഒന്നില്ല. അത് ദൈവത്തിന്മേലുള്ള നിങ്ങളുടെ സ്വന്തം വിശ്വാസമാകുന്നു. ചെറിയ വീലിനാൽ വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടികളിലാണ് അവർ അവിടേക്ക് പോയത്. അവർ ചെറിയ വീലുകളെടുത്ത് അതിന്മേൽ ഒരു ബോർഡ് തറച്ച് അതിൽ ജനങ്ങളെ കിടത്തി അതിനെ വലിച്ചുകൊണ്ടുപോകുന്നു. യോഗമോസാനിച്ചു കഴിഞ്ഞപ്പോൾ ഓടുന്ന ട്രാക്ക് മുഴുവനും വൃത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അവർ വാഗണിനെ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പഴയ കട്ടിലുകൾ, വലുതും പഴക്കവുമുള്ള കസേരകൾ, വടികൾ, മടക്ക കട്ടിലുകളും കിടക്കകളും അവർ കിടന്നിരുന്നിടത്ത് തന്നെ അവർ അതിനെ ഉപേക്ഷിച്ച് നടന്നു പോയിരുന്നത് വാരിയെടുത്തു. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതാണ് നാം കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോവുകയും ദൈവം സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. തിരികെ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് രാവിലത്തെ സഹായത്തിനായി ഞാൻ ഒരൽപ്പ നിമിഷങ്ങൾ സംസാരിക്കാൻ പോകുന്നു. ടേപ്പ് പുറത്ത് വിടരുതെന്ന് ഞാൻ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം ഞാൻ വളരെ കഠിനമായി ചിന്തിച്ചു എന്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ വിട്ടുപോരും മുമ്പ് സഭയ്ക്ക് വാസ്തുവും കഠിനവുമായ ഒരു മുന്നറിയിപ്പ് നൽകാൻ എന്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, ടേപ്പ് എടുക്കുക, എന്നാൽ അവയെ വിൽപ്പനയ്ക്ക് വിടരുത്. എന്നാൽ നാം ഇത് ചെയ്യും മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സാക്ഷ്യം തരാൻ ആഗ്രഹിക്കുന്നു. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഗുണം ചെയ്യാനിടയുണ്ട്. അത് എനിക്ക് ഗുണം ചെയ്തു. ഞങ്ങൾ 3 ദിവസത്തെ മീൻപിടുത്തത്തിന്റെ ട്രിപ്പിന് പോയിരുന്നു. ലിയോയും ജനയും ഞാനും ബില്ലി പൌളും അവന്റെ ഭാര്യയും ജോർജിയയിൽ നിന്നും വന്ന് ഇവിടെ കൂടാരത്തിലേക്ക് വരുന്ന താഴെയുള്ള ഒരു കൂട്ടുകാരനുമുണ്ടായിരുന്നു. അവർ ഞങ്ങളെ തിരികെ ഒരു ചതുപ്പ് നിലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അതെവിടെയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഒക്കിചോബി അങ്ങനെയുള്ള എന്തിന്റെയോ അടുത്തായിരുന്നു. അവിടെയുള്ള സെമിനോൾ ഇന്ത്യക്കാർ അതിന് കൊടുത്തിരുന്ന പേര് എന്നെനിക്കറിയില്ല. എന്നാൽ എന്തായാലും ഞങ്ങൾ അതിന്റെ വളരെ മൈലുകൾക്ക് പിന്നിലായിരുന്നു. സഹോദരൻ ഈവാൻസ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു പാപിയാകുന്നു. അവനൊരു നല്ല മീൻപിടുത്തക്കാരനാണ്. അവൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ ചതുപ്പ് നിലത്തിലേക്ക് മീൻപിടിക്കാൻ പോയിരുന്നു. അവിടെ അവർക്ക് ഗ്രൗണ്ട് റാറ്റ്ലർ എന്ന് വിളിക്കുന്ന അമേരിക്കൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രൗണ്ട് റാറ്റ്ലർ അവനെ കടിക്കുകയും അവനെ കട്ടിച്ചേ ജീവിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവന്റെ അവയവങ്ങൾ വീർത്തുവന്നു. അവർ അവനെ ഡോക്ടർമാരുടെ അടുക്കൽ എടുത്തുകൊണ്ടുപോകുകയും അവർ അവന് മരുന്നുകൾ നൽകുകയും ചെയ്തു. ആ കാര്യങ്ങൾ മരണകരമാണ്. അവർക്കവിടെ വളരെയേറെ കോട്ടൺ മൗത്ത് എന്ന് വിളിക്കുന്ന പാമ്പുകളും കോട്ടൺ മൗത്തുകളും മൊക്കാസിൻ എന്ന് വിളിക്കുന്ന പാമ്പുകളും 20 അടി നീളമുള്ള മുതലകളുമുണ്ട്. ഞങ്ങൾ അവിടെ പിന്നിൽ മീൻപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ ശുദ്ധജല മത്സ്യമായ ബാസിനെ കിട്ടി. ഓ, അത് വാസ്തവമായും ഒരു നല്ല വിശ്രമ ദിവസമായിരുന്നു. അവൻ അത്രയേറെ വലുതായിട്ട് എനിക്കവനെ വെള്ളത്തിൽ നിന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അവൻ ഹൂക്കിനെ നിവർത്തി അവനെ സ്വതന്ത്രമാക്കി കടന്നു കളഞ്ഞു. ഞങ്ങൾക്ക് അനേക ബാസുകൾ കിട്ടിയിരുന്നു, വലിയ ബാസുകൾ. എല്ലാം കൂടെ ഏകദേശം 150 പൗണ്ട് തൂക്കം വരും. അവയിൽ ചിലത് നല്ല പൗണ്ട് തൂക്കം വരും. 4 മുതൽ 7, 8 പൗണ്ട് വരും. ഞാൻ ഈ പിടിച്ച വലുത് അവൻ അതിൽ നിന്നും കടന്നുപോയി കളഞ്ഞു. ഞാൻ വീണ്ടും തിരികെ എറിഞ്ഞു. ഞാൻ മറ്റൊരെണ്ണം പിടിച്ചു. ഏകദേശം 6-7 പൗണ്ട് വരും. താമരയുടെ ഇടയിൽ പതുക്കെ നടക്കാനായി നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള നീളമുള്ള ഒരു ദണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു. സഹോദരൻ ഈവാൻസിനും ഉണ്ടായിട്ട് അവിടെ മുഴുവനും ചതുപ്പ് നിറഞ്ഞിരുന്നതിനാൽ ഞങ്ങൾ എല്ലാവരും കാല് വലിച്ചിടച്ചു വെച്ചാണ് വെള്ളത്തിനം നടന്നകന്നിരുന്നത്. അവൻ തന്റെ ഷൂസ് കാലിൽ നിന്നും ഊരിയെടുത്തിട്ട് ട്രൌസറിനെ കുറച്ച് മുകളിലേക്ക് ചുരുട്ടിവെച്ച് ഒരു ഉണങ്ങിയ ചെറിയ സ്ഥലത്ത് അവന്റെ വസ്ത്രങ്ങൾ ഉണക്കാനെന്നോണം ഇരിക്കുകയായിരുന്നു. ഈ വലിയ മീൻ കുറ്റിക്കാടുകൾക്കിടയിലെ അഴുക്കിൽ കിടന്ന് പുളയുന്നത് അവൻ കണ്ടു. അപ്പോൾ ഞാൻ അവന്റെ അടുക്കലേക്ക് കാൽ വലിച്ചിഴച്ചു വെച്ചുകൊണ്ട് വരികയായിരുന്നു. അവൻ പറഞ്ഞു, ഒരു നിമിഷം പ്രതിബണുഹാം, ഞാൻ അവനെ താങ്കൾക്ക് വേണ്ടി പിടിച്ചുതരാം. അവൻ അവിടേക്ക് ഓടി. താമരക്കൂട്ടത്തിന്റെ പുറത്ത് കിടന്നിരുന്ന ആ മീൻ ചാവാൻ പോകുന്നു എന്ന് എനിക്ക് അനുമാനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനെ വലിച്ചെടുക്കുമായിരുന്നു. അവനെ പൊക്കിയെടുക്കാനായി അവൻ ഓടി. അവൻ പൊക്കിയെടുത്തപ്പോൾ ഇതാ ഒരു കരച്ചിലോടെ അവൻ തിരികെ വരുന്നു. ഒരു റാറ്റ്ലർ അവനെ കടിച്ചു. ഞങ്ങൾ അതിനെ പരിശോധിച്ചു. അവനെ റാറ്റ്ലർ കടിച്ചെടുത്ത് അവന്റെ കാലിൽ വിഷപ്പല്ലിന്റെ കടിയേറ്റ സുഷിരങ്ങൾ ഉണ്ടായിരുന്നു. അതവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തക്കവണ്ണം അത്രയേറെ മോശമായിരുന്നു. അവന്റെ അസ്ഥികളെല്ലാം സ്തംഭിക്കുന്നത് പോലെ അവന് തോന്നുന്നു എന്നവൻ പറഞ്ഞു. മാത്രമല്ല, ചതുപ്പിൽ നിന്നും വളരെ മൈലുകൾ പുറകിലുമായിരുന്നു. അവനെ എടുത്തുകൊണ്ടു പോകാൻ കഴിയാത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു അവൻ. അത്തരത്തിലെ ഒരു പാമ്പ് നിങ്ങളെ കടിച്ചാൽ ഒരല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത്രയേറെ സുഖമില്ലാതായിട്ട് മരിച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ലിയോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ചിലതിന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങ് ഇന്നും ദൈവമാകുന്നു. അവൻ തന്റെ കാലിൽ നന്നായി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനെ ആ റാറ്റ്ലർ കടിച്ചെടുത്ത് രണ്ടു വലിയ സുഷിരങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഞാൻ ആ സ്ഥലത്തെ എന്റെ കൈകളെ വെച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, കർത്താവെ, ഇതങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അവർ അണലികളുടെയും പെരുമ്പാമ്പിന്റെയും തലകളെ മെതിച്ചുകളയും. ഒരിക്കലും അവ അവർക്ക് ഹാനി വരുത്തുകയില്ല. ആ നിമിഷം തന്നെ അവന്റെ കാലിൽ നിന്നും സകല വേദനയും വിട്ടുപോയി. അവന്റെ ഷൂസുകളെ ധരിച്ചുകൊണ്ട് മുഴുവൻ ദിവസവും മീൻ പിടിച്ചു. അന്നു രാത്രിയിൽ പോയി അവരോടത് പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഒരു ഡോക്ടർ അടുക്കൽ പോകുന്നതാണ് നല്ലത്. അവൻ പറഞ്ഞു, ദൈവമെന്ന് ഇത്രയും ദൂരം കാത്തുസൂക്ഷിച്ചുവെങ്കിൽ എന്റെ അവശേഷിക്കുന്ന പാതയിലും അവൻ എന്നെ കാക്കും. ഞങ്ങൾ 3 ദിവസങ്ങൾ മീൻ പിടിച്ചു. അവന് ഒരു രോഗവും ബാധിച്ചതുമില്ല. ദൈവം ഇപ്പോഴും ദൈവമാകുന്നു. അവൻ തന്റെ ഓരോ വാഗ്ദാനത്തെയും കാക്കുന്നു. എന്റെ മുഴുവൻ മിനിസ്ട്രിയിലും ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ ദൈവം കടന്നു വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പാമ്പ് കടിയേറ്റ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ ആദ്യമായിട്ടാണ് എനിക്ക് അവസരം ലഭിച്ചത്. അവൻ തന്റെ എല്ലാ വാഗ്ദത്തങ്ങളെയും കാത്തുപാലിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാകുന്നു. അവന്റെ വാക്കുകൾ സത്യവും നല്ലതുമാകുന്നു. ആമേൻ. ഇന്ന് രാത്രിയിലും ഈ വരുന്ന ബുധനാഴ്ചയുമുള്ള യോഗങ്ങളെ ഓർത്തിരിക്കുക. ഇപ്പോൾ വാസ്തവമായും പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഞാനാകുന്നു. മാത്രമല്ല, ഓർക്കൂ, സഹോദരൻ റോബർട്സിന്റെ യോഗം പട്ടണത്തിൽ നടത്തുമ്പോൾ പങ്കെടുത്തുകൊണ്ട് കൂടാരത്തു നിന്നുമുള്ള അനുമോദനം അദ്ദേഹത്തെ അറിയിക്കുക. നാം തിരുവചനം വായിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നാം എഴുന്നേറ്റ് നിൽക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു.
And without the music,
മ്യൂസിക് കൂടാതെ സഭയുടെ പണ്ടുള്ള മഹത്തായ ഒന്നോ രണ്ടോ സ്തുതി ഗീതങ്ങൾ നമുക്ക് പാടാം. എന്റെ വിശ്വാസം നിന്നെ നോക്കുന്നു. ശരി, ഇപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് പാടുക. നമുക്കത് പാടാം. നിങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് ശ്രദ്ധിക്കരുത്, അത് ദൈവത്തിന്റെ മഹത്വത്തിനായി പാടുക. സൗരനേവിലെ, നിങ്ങൾ ഞങ്ങൾക്കായി അതിന് നായകത്വം നൽകുമോ? എന്റെ വിശ്വാസം അങ്ങയെ നോക്കുന്നു. കാൽവരിയിലെ കുഞ്ഞാടെ, ദിവ്യരക്ഷക, എന്റെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ കേൾക്കണമേ. എന്റെ എല്ലാ അപരാധങ്ങളെയും ദൂരമാക്കണമേ. ഓ, എന്നെ ഈ ദിവസം മുതൽ നിന്റേതായി പവിത്രമാക്കണമേ. ജീവിതത്തിന്റെ കാൽവെപ്പിൽ ഞാൻ ഇരുട്ടിൽ വട്ടം തിരിയുമ്പോൾ, കൊടിയ വിഷാദം എന്റെ ചുറ്റിനും വ്യാപിച്ചിരിക്കുമ്പോൾ, അങ്ങന്റെ വഴികാട്ടിയായിരിക്കണമേ. അന്ധകാരം പ്രകാശമാകാൻ കൽപ്പന നൽകണമേ. സങ്കടത്തെയും ദുഃഖത്തെയും തുടച്ചുമാറ്റി, ഒരിക്കലും എന്നെ അലയാൻ അനുവദിക്കാതെ നിന്റെ വശത്ത് തന്നെ വെച്ചിടണമേ. നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ബൈബിളിലെ പരിശുദ്ധമായ എഴുത്തിലുള്ള വിശുദ്ധ മത്തായി 7:13-14 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നാം ഇത് വായിക്കുന്ന നേരം കർത്താവിന് വിലയേറിയ അനുഗ്രഹങ്ങൾ അതിന്മേൽ വരാനിടയാകട്ടെ.
Enter ye in at the strait gate, for wide is the gate.
ഇടുക്കവാതിലിലൂടെ അകത്തു കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു.
Because strait is the gate, and narrow is the way which leadeth unto life.
ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം.
ഓ God, who brought again the Lord Jesus from the death,
ഓ മരണത്തിൽ നിന്നും കല്ലറയിൽ നിന്നും കർത്താവായ യേശുവിനെ തിരികെ കൊണ്ടുവന്നു, ഇന്ന് രാവിലെ നേരം ഞങ്ങൾക്ക് അവനെ ഒരു ജീവനുടെ ബലിയായി സമ്മാനിച്ച ദൈവമേ, നീ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നതിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുക്കിക്കൊണ്ട് വീണ്ടും നിനക്ക് എളിമയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പാപികളായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നപ്പോൾ, നീ നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി, അവനെ പാപജടത്തിന്റെ രൂപത്തിലാക്കി ഞങ്ങൾക്കായി അയച്ചിട്ട്, ആ നിരപരാധി നിന്നോട് വീണ്ടും ഞങ്ങളുടെ കൂട്ടായ്മ വയ്ക്കേണ്ടതിനായി പാപിയായിരുന്നവന് വേണ്ടി കഷ്ടമനുഭവിച്ചു.
God, if there is sin in our midst this morning,
ഓ ദൈവമേ, ഇന്ന് രാവിലെ നേരം ഞങ്ങളുടെ മധ്യേ പാപമുണ്ടെങ്കിലോ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സന്ദേശത്തെ കൊണ്ടുവരേണ്ടതിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ, കർത്താവേ, നീ ഞങ്ങളുടെ അപരാധങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവനാൽ ഞങ്ങളിൽ തന്നെ ഞങ്ങൾ ഒന്നുമല്ലെന്ന് അറിയുന്നതിനും, ഞങ്ങൾ ഒന്നുമല്ലെന്ന് ഞങ്ങൾ തന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് സത്യവാനാകുന്നു, അങ്ങ് നീതിമാനാകുന്നു. അങ്ങാകുന്ന കൃപയുടെ ആ മഹത്തായ ഉറവ, പശ്ചാത്താപ ഹൃദയവുമായി ഞങ്ങൾ അവിടേക്ക് താഴ്മയോടെ ഇഴഞ്ഞു വരുന്നു.
as the testimony has just went forth from Jamaica and from Puerto Rico and
ജമൈക്കായാലും പ്രൂട്ടോറിക്കായാലും നീ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ട് അവയുടെ സാക്ഷ്യങ്ങളാൽ ഓ ദൈവമേ, അത് ആ നീതിമാന്റെ വരവിന് ലക്ഷണങ്ങളാകുന്നുവല്ലോ. സഹോദരൻ ഈവാൻസിനെ വിഷപ്പല്ലുകളോട് കൂടിയ ആ സർപ്പത്തിൽ നിന്നും നീ വിടുവിച്ചതെങ്ങനെയായിരുന്നു? അവനൊരു വിശ്വാസിയും നിന്റെ വചനങ്ങൾ എപ്പോഴും സത്യവുമാകുന്നു. ഇപ്പോൾ കർത്താവേ, ഇന്നു രാവിലെ നേരം മരണത്തിന്റെ വിഷപ്പല്ലിൽ നിന്നും അവിടെ ശത്രു ഞങ്ങളെ കടിക്കുകയും ഞങ്ങളെ വിഷലുപ്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളെ വിടുവിക്കണമേ. അവിടത്തെ സൗഖ്യമാക്കുന്ന സുഗന്ധ കുഴമ്പ് ഇന്നു രാവിലെ നേരം കർത്താവേ ഞങ്ങളുടെ ആത്മാക്കളെ കുതിർത്തിട്ട് സകല അനീതിയിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ. ശത്രുവിന്റെ ശക്തികളാൽ തകർക്കപ്പെട്ടിരിക്കുന്ന ഭൗതിക ശരീരത്തിലുള്ള രോഗങ്ങളെ സൌഖ്യമാക്കണമേ. ദിവ്യ സാന്നിധ്യത്തിൽ തന്നെ അവർ സുഖം പ്രാപിക്കാനിടയാകട്ടെ. കർത്താവേ, അവിടുത്തെ എഴുതപ്പെട്ട വചനത്തിൽ ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. എന്താണ് പറയണമെന്നറിയില്ല, അങ്ങ് തന്നെ അവയെ ഏർപ്പാട് ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളെ മുന്നറിയിക്കുകയും നിന്റെ വരവനായി നീ ഞങ്ങളെ തയ്യാറാക്കുകയും ചെയ്യണമേ. അവന്റെ പുകഴ്ചയ്ക്കായും ഉദ്ദേശത്തിനായും ഞങ്ങളിത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഞാൻ എല്ലായ്പ്പോഴും ഒരൽപ്പം താമസിച്ചു പോകുന്നു, കാരണം ഞാനിപ്പോൾ കാത്തിരിക്കുകയായിരുന്നു. സൺഡേ സ്കൂൾ കഴിഞ്ഞെന്ന് ഞാൻ ഊഹിക്കുന്നു, എന്നാൽ അതിനെപ്പറ്റി എന്തോ ചിലതുണ്ട്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ വളരെയേറെ സമയം ഇനിയുമുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. എങ്ങനെയും നാം തിടുക്കത്തിലാകാറുണ്ട്, നാം അത് വളരെയധികം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവ് വളരെ മതഭക്തരായിരുന്ന അവന്റെ തലമുറയിലെ ജനങ്ങൾക്ക് ഒരു കർക്കശമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അവൻ പറഞ്ഞു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇപ്പോൾ അവർ മതഭക്തരായിരുന്നില്ല എന്നതിനാലല്ല, അവർ വളരെ മതഭക്തിയുള്ളവരായിരുന്നു. അവർ ചില പ്രത്യേക സഭകളിലും വിഭാഗീയ സംഘടനകളിലും ആശ്രയിക്കുകയും ദൈവത്തെ കുറിച്ച് ഒരു പരിധിവരെ വിശ്വസിക്കേണ്ടതുണ്ട്, എല്ലാം ശരിയായിക്കൊള്ളും എന്നവർ കരുതിയിരുന്നു. എന്നാൽ അവൻ അവരോട് കടക്കുന്നവർ ചുരുക്കമായിരിക്കും എന്ന് പറയുകയായിരുന്നു. ഇന്ന് രാവിലെ നേരം എനിക്ക് ആ തലമുറയെ ഇന്നത്തെ തലമുറയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലേ എന്ന് ഞാൻ അതിശയിക്കുന്നു. നോക്കൂ, അത് യഹൂദന്മാരുടെ ദൈവീക അവസ്ഥയുടെ അവസാന സമയമായിരുന്നു. അവൻ പിന്നിലേക്ക് ചെന്ന് വ്യത്യസ്തമായ ദൈവീക അവസ്ഥയെക്കുറിച്ച് വ്യത്യസ്തരായിരുന്നവരുടെ അവസാനത്തെപ്പറ്റി പ്രതിപാദിക്കുകയായിരുന്നു. അതായത്, അവർക്ക് മുമ്പുണ്ടായിരുന്നവർ മുമ്പിലത്തെ ദൈവിക അവസ്ഥയിലുണ്ടായിരുന്നവർ ചെയ്ത അതേ കാര്യം തന്നെ അവൻ അവരോട് പ്രതിപാദിക്കുകയായിരുന്നു. അവരത് തിരിച്ചറിയുന്നതിൽ നിന്നും പരാജയപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചിരുന്ന ചില കാര്യങ്ങളെ നമുക്ക് നോക്കാം. ഉദാഹരണമായി, ദൈവം ആ മനുഷ്യനിലായിരുന്നു എന്നവർക്ക് വിശ്വസിക്കാനായില്ല. അതായിരുന്നു അവർക്ക് കടന്നുകൂടാൻ കഴിയാതിരുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം. അവനൊരു മനുഷ്യനായിരിക്കെ എങ്ങനെയാണ് അവനെ ദൈവമാക്കുന്നത്? ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിലായിരിക്കുന്നത് എന്നത് അവർക്ക് കാണാൻ സാധിച്ചില്ല. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവം സദാസമയവും മനുഷ്യനിലാണ് വസിച്ചിരുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ ഏജന്റാകുന്നു. ഓരോ തലമുറയിലും ദൈവം തന്റെ ജനങ്ങളോട് മനുഷ്യധരങ്ങളിലൂടെയാണ് സംസാരിച്ചിരുന്നത്. അവനുപയോഗിക്കാൻ കഴിയുന്ന ആരെയെങ്കിലുമോ എന്തിനെങ്കിലുമോ അവനെല്ലായ്പ്പോഴും തിരഞ്ഞെടുത്തിരുന്നു. അത്തരത്തിലെ ഒരു പ്രതിബന്ധമുണ്ടായപ്പോൾ അബ്രഹാമിനെ പരാമർശിച്ചുകൊണ്ട് അവൻ അവരോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ അബ്രഹാമിന്റെ മക്കളെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം അവൻ എന്റെ ദിവസം കാണുകയും ആനന്ദിക്കുകയും ചെയ്തു. അബ്രഹാം പ്രവാചകനായിരുന്നു. അവൻ മിശിഹായിരുന്നു എന്ന് യേശു അവരെ തെളിയിച്ചു കാണിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം മിശിഹാത്വത്തിന്റെ അടയാളം അവനെ പിൻപറ്റുന്നുണ്ടായിരുന്നു. അത് മിശിഹായുടെ അടയാളമായിരുന്നു. അത് ഓരോ തലമുറയിലൂടെയും അതേ വിധത്തിൽ തന്നെ സംഭവിച്ചിരുന്നു. എന്നാൽ സ്വയം മിശിഹ തന്നെ അവൻ ദൈവമാകുന്നു എന്ന് കാണിച്ചപ്പോൾ അതവരെ സംഭ്രമിപ്പിച്ചു കളഞ്ഞു. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അബ്രഹാം അവർ അവനെ പിതാവെന്ന് വിളിച്ചിരുന്നു. ദൈവത്തെ സന്ധിച്ചപ്പോഴും അവനും ശരീരത്തിലായിരുന്നു. കാരണം അവനൊരു പശുക്കുട്ടിയുടെ ഇറച്ചി കഴിക്കുകയും ചോളത്തിന്റെ അപ്പം കഴിക്കുകയും പാൽ കുടിക്കുകയും വെണ്ണ കഴിക്കുകയും അബ്രഹാമിന്റെ കൺമുമ്പിലായിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും അവൻ ദൈവമായിരുന്നു. അബ്രഹാം അവൻ ദൈവമായിരുന്നു എന്ന് തിരിച്ചറിയുകയും അവനെ എലോഹീം, അതിന്റെ അർത്ഥം സർവശക്തനായ യഹോവ എന്ന് വിളിക്കുകയും ചെയ്തു. വസ്ത്രം ധരിച്ചിരുന്ന മനുഷ്യൻ അവന്റെ ശരീരത്തിൽ പൊടിയുമായി തണലിനായി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് മാംസം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്തു. എന്നിരുന്നിട്ടും ആ തണുത്തതും ക്രൂര ഹൃദയമുള്ളതും സ്വസ്നേഹിയുമായി നീതിമാനെന്ന യഹൂദൻ അബ്രഹാമിനെ അവരുടെ പിതാവെന്ന് വിളിക്കുന്നവൻ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് വിശ്വസിച്ചില്ല. അവൻ അവരുടെ പിതാവായ അബ്രഹാമിനെ സന്ധിച്ചപ്പോൾ ദൈവം മറ്റൊരു ജഡത്തിലായിരുന്നു. അവൻ തന്റെ ജഡത്തിലായി അതേ കാര്യങ്ങളെ തന്നെ ചെയ്തുകൊണ്ട് അവനെ അറിയിക്കുകയായിരുന്നു. അബ്രഹാം അത് വിശ്വസിച്ചു. അവർക്കോ അത് വിശ്വസിക്കാനായില്ല. നിങ്ങൾ നോക്കൂ, അബ്രഹാം തന്റെ കൂടാരത്തിന് കീഴിൽ ഇരുന്നതിന്റെ കാരണം അവനൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. ആ തിരഞ്ഞെടുപ്പ് ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുന്നിൽ കൊണ്ടുവരപ്പെടുന്നു. ഓരോ വ്യക്തിയുടെയും മുന്നിൽ നന്മ തന്മയുടെ വൃക്ഷം വച്ചിരിക്കുന്നു. അവന്റെ സഹോദര പുത്രനായിരുന്ന ലോത്ത് അവരുടെ കാലിമേയ്ക്കുന്നവർ നിലങ്ങളെപ്പറ്റി തമ്മിൽ വാഗ്വാദം തുടങ്ങിയപ്പോൾ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നതിനാൽ അബ്രഹാം അവരോട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒരു വാഗ്വാദങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഏത് വഴിക്ക് പോകണമെന്ന് നീ തന്നെ തിരഞ്ഞെടുക്കുക. ആ സ്ഥലം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ മുന്നിൽ വരുന്നു. അതിന്ന് രാവിലെ നേരം നിങ്ങളുടെയും എന്റെയും മുന്നിൽ വന്നിരിക്കുന്നു. അവൻ പിന്മാറ്റപ്പെടാൻ പോകുന്നു എന്ന് ലോത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ കാര്യങ്ങൾ എളുപ്പമായിരുന്ന സൊദോമിലേക്ക് പോയി. നോക്കൂ, അവിടെയാണ് അനേക നേരങ്ങളിലും നാം എളുപ്പമേറിയ വഴികളിലേക്ക് നോക്കുന്നത്. ഞാൻ ഇന്ന ഇന്ന സഭയിൽ ചേരും. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, അതിനെതിരായി ആരും തന്നെ ഒന്നും പറയുകയില്ല. കാരണം അത് പട്ടണത്തിലെ ഏറ്റവും വലിയ സഭയാകുന്നു. ആ എളുപ്പമായ വഴി നാം തെറ്റിലായിരിക്കുമ്പോൾ അനേക സമയങ്ങളിൽ നാം അങ്ങനെ ചെയ്യുന്നു. ഓർക്കോ, നിങ്ങൾ ക്രിസ്തുവിനെ പിൻപറ്റുന്നെങ്കിൽ നിങ്ങൾ ജനങ്ങളാൽ നിന്ദിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവമുണ്ടാകും. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സഭയിലൂടെയോ ഏതെങ്കിലും വിഭാഗീയ സഭയിലൂടെയോ അതുമല്ല ഏതെങ്കിലും മതതത്വ സംഹിതയിലൂടെ അല്ല വരിക. നിങ്ങൾ രക്തത്തിലൂടെ വരുന്നു. അത് മാത്രമാണ് ഏക സമീപന മാർഗം. നിങ്ങൾക്കാരെയും കൂട്ടിവരാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിശ്വാസത്തിന്മേലും നിങ്ങളുടെ സ്വന്തം ഏറ്റുപറച്ചിലുമായി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നു. നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ പാസ്റ്ററിന്റെയോ വിശ്വാസത്തിന്മേൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വ്യക്തിയായി മാത്രമാണ് വരുന്നത്. അനേക സമയങ്ങളിൽ നാം അത്തരത്തിലെ മൂഢത്തരമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അവന് സകലതും ലളിതമായി തോന്നിയപ്പോൾ ലോത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വളരെയധികം പണവും വളരെ പ്രശസ്തിയുമുള്ളത് എവിടെയാണ് എന്നവൻ കണ്ടു. കാരണം അവൻ തന്റെ മതത്തെ പാലിച്ചിരുന്നപ്പോൾ തന്നെ അവനൊരു അപരിചിതനും ഒരു മിടുക്കനും വിദ്യാഭ്യാസമുള്ളവനും വളരെ മനഃശാസ്ത്രം അറിയുന്നവനുമായി അവൻ ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ളവനുമായിരുന്നു. അവനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ സോദോമിലേക്ക് പോയി ഞാനൊരല്പമധികം കാശുണ്ടാക്കും. അങ്ങനെ ഞാനൊരു മഹാനായ മനുഷ്യനായി തീരും, ഒരുപക്ഷേ ഒരു വാഗ്മിയായ പ്രാസംഗികനായും തീർന്നേക്കാം. നോക്കൂ, നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. സാമാന്യ ജനങ്ങൾക്ക് പോലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഞാൻ അവിടെയുള്ള ആ പ്രത്യേക സഭയിൽ പോകും. ഓ, പട്ടണത്തിലുള്ള സകലരും ഇതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു. പട്ടണത്തിലെ മേയറും ഈ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ നല്ല സഭയിൽ അവൻ ഉൾപ്പെട്ടിരിക്കാൻ സാധിക്കും എന്നിരിക്കലും ആ സഭയെയും അതിലുള്ള ജനങ്ങളെയും തിരുവചന പ്രകാരം നിങ്ങൾക്ക് ന്യായം വിധിക്കേണ്ടതുണ്ട്. ചില നേരങ്ങളിൽ അവർ അതിലേക്ക് പോകുന്നതിന്റെ കാരണം അത് ജനപ്രിയമാണ് എന്നതിനാലാകാം. ആ സഭയിലേക്ക് പോകുന്ന ജനങ്ങളുടെ വസ്ത്രധാരണം വളരെ നല്ലതാണ്. അവിടെയാണ് നാം നമ്മുടെ ഒരു പ്രാണനാശകരമായ കുറ്റം ചെയ്യുന്നത്. ഇപ്പോഴിത് ശ്രദ്ധിക്കൂ, അബ്രഹാം അവനെടുക്കാൻ സാധിച്ചത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു. ചില നേരങ്ങളിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അതങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നാമത്തേതിനേക്കാളും വളരെ നന്നായിരിക്കും. ശ്രദ്ധിക്കൂ, വളരെയേറെ സമയമില്ലാതിരുന്നിട്ട് ആ വലിയ പട്ടണത്തെ ലോത്ത് കണ്ടപ്പോൾ അവനത് കണ്ടിരിക്കലും അവന്റെ ഭാര്യ ഉപ്പുതൂണായി മാറുന്നത് അവനെ കാണാൻ സാധിച്ചിരുന്നില്ല. പട്ടണം അഗ്നിയാൽ ദഹിപ്പിക്കുന്നത് അവനെ കാണാൻ സാധിച്ചില്ല. എന്നാൽ അബ്രഹാം കർത്താവിന് നിരസിക്കപ്പെട്ട ചെറിയ കൂട്ടരോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവൻ മരുഭൂമികളിൽ തന്നെ താമസിച്ചു. അപ്പോഴും സാറ ഇങ്ങനെ പറഞ്ഞിട്ട് ദേശത്തിലുണ്ടായിരുന്ന ഏറ്റവും മനോഹരിയായ സ്ത്രീ സാറയായിരുന്നു എന്നോർത്തിരിക്കുക. സാറയെ പോലെ സുന്ദരിയായ മറ്റു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. അവളെ ആര് കണ്ടാലും അവളിൽ പ്രേമം ജനിക്കുമായിരുന്നു. ഇപ്പോൾ ആ വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് സാറയ്ക്ക് എത്ര എളുപ്പമുള്ള കാര്യമായിരുന്നു. എന്നാൽ അവൾ അബ്രഹാമിനോടൊപ്പം താമസിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. ഓ സ്ത്രീകളെ, ഇതിലും അതിലും ചേരാനും ജനപ്രീതി ആർജിക്കാനുമായി പിശാച് നിങ്ങളെ അന്ധരാക്കാൻ ഇടയാക്കരുത്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം തന്നെ നിന്നുകൊള്ളുക. കാരണം സമയമെടുത്തിരിക്കുന്നു. സൊദോം ഗൊമോറയേക്കാൾ മോശമായ വലിയ വിനാശം ഈ രാജ്യത്തിന് മുന്നിൽ കിടക്കുന്നു. സൊദോമും ഗൊമോറയും അതിനോട് ഒരു കീർത്തിയായിരിക്കും. ഇപ്പോൾ ദൈവത്താൽ അബ്രഹാമിന് കൊടുക്കപ്പെട്ട വഴി അവനെടുത്തപ്പോൾ അത് ദേശത്തിലെ ശോഷിച്ച ഭാഗമായിരുന്നിട്ട് ആ സമയത്ത് അവന് സമൃദ്ധമാകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നിട്ടും അവൻ ദൈവത്തെ സേവിക്കുകയും അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ മൂന്ന് മനുഷ്യർ വന്നു. അവർ നന്നേ പൊടിപിടിച്ചും ക്ഷീണിച്ചും വരുന്നു. അബ്രഹാമിന് അവരെ കുറിച്ച് ദയ തോന്നി. അവൻ പറഞ്ഞു, കടന്നു വന്ന് ഓക്കുമരത്തിന് കീഴിൽ അല്പനേരം ഇരുന്നാലും. അവൻ അവിടെ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ സാധാരണപ്പെട്ട മനുഷ്യന്മാരല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അവരുടെ സംസാരത്തിൽ തന്നെ അവർ വ്യത്യസ്തരായിരുന്നു. അബ്രഹാം പോയി ഒരു പശുക്കുട്ടിയെ കൊന്നു. അതിനെ പാകമാക്കാൻ തയ്യാറാക്കി സാറയ്ക്ക് കൊടുത്തിട്ട് അപ്പവും ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഓർക്കുക, അവരിൽ രണ്ടുപേർ ദൂതന്മാരായിരുന്നു. മനുഷ്യ ശരീരത്തിലായിത്തീർന്ന ദൂതന്മാരും അവയിലൊന്ന് സ്വയം ദൈവവുമായിരുന്നു. തന്റെ പിൻഭാഗത്തെ കൂടാരത്തിലേക്ക് തിരിച്ചുകൊണ്ട് നിന്നവനായിരുന്നു ദൈവം. സാറാ കൂടാരത്തിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഓരോ സമയത്തും ആരെങ്കിലും വരുമ്പോൾ പുറത്തേക്ക് പോയി തന്റെ ഭർത്താവ് എന്തു ചെയ്യണമെന്ന് അവനോട് പറയാതെ അവളെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കാക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അവൾ കൂടാരത്തിൽ തന്നെയായിരുന്നു. അവൾ ഒരുപക്ഷെ പാത്രം കഴുകുകയോ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരുവൻ ദൈവമായിരുന്നു. അവൻ സൊദോമിലേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് അവരോട് പറയുന്നുണ്ടായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാനായി രണ്ട് ദൂതന്മാർ അവിടേക്ക് പോയി. എന്നാൽ ഒരുവൻ അവിടെ പിന്നിൽ തന്നെ നിന്നു. ആ ഒരുവൻ ദൈവമായിരുന്നു. പിന്നെയും അവൻ പറഞ്ഞു, എന്റെ രഹസ്യങ്ങളൊന്നും ഞാൻ അബ്രഹാം എന്നൊന്നും മറച്ചു വെക്കില്ല, കാരണം അവൻ ലോകത്തിന്റെ അവകാശിയാകാൻ പോകുന്നു. ഓ സഭയെ, ഇന്നു രാവിലെ നേരം നമുക്ക് കർത്താവിന്റെ വരവിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള ഒരവകാശം കിട്ടിയിരിക്കുന്നു. കാരണം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ സഭ ഈ ഭൂമിയെ അവകാശമാക്കുമെങ്കിൽ അതിൽ നിന്നും ഒരു രഹസ്യവും മറച്ചു വെക്കുകയില്ല. യേശു പറഞ്ഞു, എന്റെ പിതാവ് എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും അവർക്ക് അവനിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അബ്രഹാമിന്റെ നാൾക്കിലെന്നപോലെ എന്നവൻ അവരോട് പ്രതിപാദിച്ചപ്പോൾ അവൻ കൂടാരത്തും തിരിഞ്ഞുകൊണ്ട് അബ്രഹാം ആ ദൂതനോട് സംസാരിക്കുകയായിരുന്നു എന്നവൻ പറഞ്ഞു. ഒരു കുഞ്ഞുമായി അബ്രഹാമിനെ സന്ദർശിക്കാൻ പോകുന്നു എന്നവനോട് പറഞ്ഞു. കൂടാരത്തിലായിരുന്ന സാറാ ചിരിച്ചു. അവൻ ചോദിച്ചു, സാറാ ചിരിച്ചതെന്താണ്? അവൻ എന്തായിരുന്നു കാണിച്ചിരുന്നത്? സാറാ ചിരിച്ചതെന്താണ്? അത് നശിപ്പിക്കുന്നതിന് കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അത് സംഭവിച്ചത്. കത്തിയരിക്കുന്നതിന് അല്പം മുമ്പായി ആ അഗ്നി ആകാശത്ത് വരികയും ആ പട്ടണത്തെ കത്തിയരിക്കുകയും ചെയ്തുകൊണ്ട് ആ ചിഹ്നം പ്രകടമാക്കി. യേശു പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. ദിവ്യത്വത്തിന്റെ മഹാന്മാരായ ഡോക്ടർമാരോട് ഒരു മരാധിഷ്ഠമായ രാജ്യത്ത് അവിടെ എണ്ണമെടുത്താൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ടായിരിക്കാം. അവൻ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരു തലമുറയിൽ അവർ നന്നായി പരിശീലിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. അവർ സഭയാൽ വളർത്തപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. ഒരു കുഞ്ഞു ജനിച്ചാൽ അത് സഭയുടെ സമ്പത്തായിരുന്നു. നിങ്ങളൊരു ഇസ്രായേലിനായിരിക്കണം. നിങ്ങളുടെ ജനനത്തിന് 8-ാം ദിവസം അത് പരിച്ഛേദനയായിരുന്നു. നിങ്ങളുടെ ആരംഭം മുതലേ നിങ്ങൾ ഇസ്രായേലിനായിരിക്കുന്നു. പൗരോഹിത്യം ലേവരിൽ നിന്ന് കടന്നു വന്നിരുന്നു. അത് തിരുവചനത്തിലൂടെയുള്ള നൂറുകണക്കിന് വർഷങ്ങളുടെ പരിശീലനം മൂലമായിരുന്നു. എന്നിട്ടും യേശു പറഞ്ഞു, നിങ്ങൾ തിരുവഴുത്തറിയാതെ തെറ്റുവരുത്തുന്നു. അവരുടെ സ്വന്തം പുസ്തകത്താലുള്ള പഠനം മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. അവരുടേതായ പ്രശ്നോത്തര പാഠങ്ങളാലാണ് അവരതറിഞ്ഞിരുന്നത്. അവരുടെ മതതത്വവേദശാസ്ത്രത്താലാണ് അവരതറിഞ്ഞിരുന്നത്. എന്നാൽ യേശു പറഞ്ഞു, തിരുവഴുത്ത് നിങ്ങൾക്കറിയില്ല, മാത്രമല്ല അത് നിങ്ങൾ ദൈവശക്തിയാലും അറിയുന്നില്ല. നിങ്ങൾ അബ്രഹാമിനെ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. കാരണം എന്റെ നാൾ കണ്ടതിനാൽ അബ്രഹാം ആനന്ദിച്ചു. അവൻ ആ ദിവസം മുൻ കണ്ടിരുന്നു. ഞാൻ അവിടെ ഒരു ശരീരത്തിലായിത്തീർന്ന് അവന്റെ മുന്നിൽ നിന്ന് അത് ചെയ്തപ്പോൾ അത് ഞാനായിരുന്നു എന്നവൻ അറിഞ്ഞിട്ട് അവൻ എന്നെ ഏലോഹീമെന്ന് വിളിച്ചു. എന്നാൽ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അതേ കാര്യം ചെയ്തപ്പോൾ നിങ്ങളെന്നെ ബേൽസബൂബ് എന്ന് വിളിക്കുന്നു. ഓ, ഞങ്ങൾക്ക് പിതാവായിട്ട് അബ്രഹാമുണ്ട് എന്നായിരുന്നു അവര് പറഞ്ഞിരുന്നത്. അബ്രഹാമിനെ നിങ്ങളുടെ പിതാവെന്ന് നിങ്ങൾ വിളിക്കുന്നുവോ? അവൻ പറഞ്ഞു, എന്താ, ഞങ്ങൾ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഞങ്ങളൊരു മതഭക്തിയുള്ള രാജ്യമാകുന്നു. ഞങ്ങൾ മഹാന്മാരായ മനുഷ്യരാകുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ ജനങ്ങളാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പിശാചാകുന്നു, അവനാണ് നിങ്ങളുടെ അപ്പൻ. എനിക്ക് ആ തലമുറയെ ഈ ഒന്നുമായി താരതമ്യം ചെയ്യാമല്ലോ. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പരസ്യമായി പ്രസ്താവിക്കുന്ന അക്ഷരാർത്ഥത്തിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുള്ളപ്പോൾ മിസ്രായിമിലെ രാത്രി നൃത്തങ്ങളെപ്പറ്റി ആഫ്രിക്കൻ കാടുകളിലെ ജനങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ല. ക്രിസ്തുവിനെ അവകാശപ്പെടുകയും ക്രിസ്ത്യാനികളെന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്യുന്ന അക്ഷരാർത്ഥത്തിലെ ദശലക്ഷക്കണക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവന്റെ പുനരുത്ഥാനത്തിന്റെ ആദ്യത്തെ തത്വം പോലും അറിയാൻ സാധിക്കുകയോ? അവന്റെ നന്മകൾ ഒരിക്കലും അനുഭവിച്ചിട്ടോ ഇല്ല. അവന്റെ ശക്തി അവരൊരിക്കലും അനുഭവിച്ചിട്ടില്ല. അവരുടെ കണ്ണുകൾ സത്യത്തോട് അന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു, നിങ്ങൾ അന്ധന്മാർ, കുരുടന്മാരുടെ നായകന്മാർ. ആ കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ അവർ രണ്ടാളും കുഴിയിൽ വീഴില്ലേ? അവരപ്പോഴും ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു, ഞങ്ങൾ വിശ്വാസികളാകുന്നു, അവിടെയുള്ള ഏറ്റവും വലിയ സഭയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ റബ്ബിമാർ അവിടെയുള്ള ഏറ്റവും നല്ല ജ്ഞാനികളാകുന്നു. എന്നിട്ടും യേശുവരോട് നിങ്ങൾക്ക് തിരുവഴുത്തറിയില്ലെന്ന് പറഞ്ഞു. അതിനെ ദൈവം എങ്ങനെയാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് പഠിക്കാനിച്ഛിക്കുന്ന കുട്ടികൾക്ക് വെളിപ്പെടുത്തിയെന്ന് കാണുന്നു. ഓ ദൈവത്തിന്റെ മഹത്തായ ശക്തിയും ദൈവത്തിന്റെ അപരിമിതങ്ങളും, അവന്റെ മുന്നിൽ നേരായി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ എത്ര നല്ലവനാകുന്നു. അവൻ ഒരു നല്ല കാര്യവും മറച്ചു വെക്കുകയില്ല. അത് മാത്രമല്ല, നോക്കൂ, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം അതേ കാര്യത്താൽ തന്നെ മലിനമായിരിക്കുന്നു. യേശുവരെ കൃത്യമായും നേരെയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവർ പറഞ്ഞു, ഓ അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ മഹത്വത്തിൽ പോകും, അതിനെക്കുറിച്ച് നീ പ്രയാസപ്പെടേണ്ട, കാരണം ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രൊഫസർമാരാണ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു ചെറിയ നിഗൂഢമായ അടയാളവുമായി വന്നിട്ട് അതിനെ ദൈവമെന്ന് വിളിക്കാൻ ശ്രമിക്കുന്ന നീ ആരാണ്? നീ ഒരു ബേൽസബൂബല്ലാതെ മറ്റാരുമല്ല. അവിടെയാണ് നിങ്ങൾ. അവർക്ക് അവരുടെ മതതത്വ സംഹിതകളും വിഭാഗീയ സഭകളും ഉണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, പിശാച് നിങ്ങളാകുന്നു, അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമുക്ക് സഭകളിൽ ചേരുന്ന ദശലക്ഷക്കണക്കിന് പേരുള്ളപ്പോൾ ഞാൻ ആ തലമുറയെ ഇന്നത്തേതുമായി താരതമ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു. നമുക്ക് 10,000 പേരെ കിട്ടിയിട്ടുണ്ട്. അവൻ അവിടെ ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ ചെയ്യാനും അവനെ സ്വയം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാക്കാനും വീണ്ടും ദൈവമിറങ്ങി അവന്റെ സഭയിൽ വസിക്കുന്നു. അതിൽ നിന്നും ജനങ്ങൾ തങ്ങളുടെ മുതുകനെ കാണിച്ചുകൊണ്ട് നിരന്തരമായി ചില പ്രശസ്തരാകാനും ചില ഒരു തിരഞ്ഞെടുപ്പ് നടത്താനുമായി പോകുന്നു. അത് ജനങ്ങളുടെ മേൽ തള്ളിവിടുന്നു. നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിഷ്പക്ഷമായിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അതെ എന്നോ ഇല്ല എന്നോ പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വന്ന വിധത്തിൽ അതേ വ്യക്തിയായി തന്നെ ആ കഥകിന്റെ പുറത്തേക്ക് പോകാനാകില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായി ഒരു അടയാളമുണ്ട്. ഇന്നു രാവിലെ നേരം അത് ക്രിസ്തുവിന് വേണ്ടി എടുക്കുക. സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകലതും രക്ഷിക്കപ്പെടുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. യേശു പറഞ്ഞു, വാതിലൊടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. സഭയെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു, ജാഗ്രതയോടിരിക്ക. സ്വന്തം വിശ്വാസം മാത്രം ശരിയും മറ്റവന്റേത് തെറ്റെന്നും ദൈവമുഖത്താൽ സ്വയം പര്യാപ്തരായിരിക്കുന്നു എന്നും മറ്റും വിചാരിച്ചുകൊണ്ടാണ് ഈ കാലത്തിൽ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ആലയങ്ങളിലെ ഇരിപ്പിടങ്ങളിരുന്നും നിന്നും കൊണ്ട് 1 മണിക്കൂർ നേരം ദൈവത്തിന് കീർത്തനാഗാനം ആലപിക്കുകയും ആലയത്തിന് പുറത്തേക്ക് പോയി സിഗരറ്റ് വലിക്കുകയും വിസ്കി കുടിക്കുകയും ഡാൻസുകൾക്ക് പോവുകയും മാത്രമല്ല, അതുമാത്രമല്ല, ലോകത്തിനായി ജീവിച്ചുകൊണ്ട് വൃത്തികെട്ടതും അസഭ്യവുമായ തമാശകൾ പറയുകയും ചെയ്തിട്ട് അവരവരെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ടായിരിക്കുന്ന സഭയിൽ നിന്നും പുൽപ്പറ്റിൽ നിന്നും പുരുഷന്മാരും സ്ത്രീകളും നടന്നകലുമ്പോൾ അവിടെ മിശിഹാത്വത്തിന്റെ അടയാളം അവരുടെ സഞ്ചരിച്ചിട്ട് അവരെ ക്രിസ്തുവിന്റെ ഒരു ജീവിയാക്കി മാറ്റുന്നില്ലെങ്കിൽ അവിടെ എന്തോ തകരാറായിട്ടുണ്ട്. പത്രങ്ങൾ അതിനെ വൻകാറ്റടുപ്പിച്ചുകൊണ്ട് ഒരു കടൽ തീരം മുതൽ മറ്റേ കടൽ തീരം വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വടക്ക് തണുത്തുറഞ്ഞ സ്ഥലം മുതൽ കിഴക്കേ കാടുകൾ വരെയും ദൈവം അതിനെ അയക്കുമ്പോൾ ജനങ്ങൾ തുടർച്ചയായി അതിൽ നിന്നും അവരുടെ പുറം കാട്ടുന്നു. അപ്പോൾ നമുക്ക് എന്തു പറയാനും നമുക്ക് എന്തു ചെയ്യാനുമാകും? നാം തിരുവചനത്തിൽ അവനിവിടെ എഴുതിയിരിക്കുന്നിടത്ത് തിരിക്കുന്നു, വാതിലെടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അവൻ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിലും നോഹയുടെ നാൾക്കളിലായിരുന്നത് പോലെ തന്നെയാകും. നോക്കൂ, നോഹയുടെ നാൾക്കളിൽ ഇന്ന് നാം ആയിരിക്കുന്നത് പോലെ തന്നെ ലോകത്തിലെ ജനാധിവാസമുണ്ടായിരുന്നു. അവരുടെ ശാസ്ത്രം നമ്മുടേതിനേക്കാൾ ഉന്നത നിലവാരമുള്ളതായിരുന്നു. ഇന്ന് നമുക്ക് ചെയ്യാനാകാത്ത പിരമിഡുകളും സ്ഫിനിക്സുകളും അവർ നിർമ്മിച്ചിരുന്നു. ഒരു സാധാരണമായതും മഹത്തായതും ബുദ്ധിമാന്മാരുമായ ജനമായിരുന്നു അവർ. ശാസ്ത്രം ഇന്ന് എന്തു പറയുന്നു എന്നോർക്കുക, ഇത് അർദ്ധരാത്രിക്ക് 1 മിനിറ്റ് മുമ്പാകുന്നു. ആ മരണമണി മുഴക്കുന്നതിൽ നിന്നും 1 മിനിറ്റ് മുമ്പാകുന്നു. ഇപ്പോൾ നാം അത് ചിന്തിക്കുന്നതിലും നേരത്തെയാകാം. നോഹയുടെ നാൾക്കൾ എന്ന പോലെ എന്ന കാര്യം പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലേക്കും ആഴത്തിൽ ഇറക്കാനിടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നോഹയുടെ തലമുറയിൽ നിന്നും എത്ര പേർ രക്ഷപ്പെട്ടത്? 8. അനേക ദശലക്ഷത്തൊന്നും 8. അവൻ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിലും അവണ്ണം തന്നെയാകും. മനുഷ്യപുത്രന്റെ വരവെങ്കിലും സൊദോമിന്റെ നാൾക്കളിലായിരുന്നതുപോലെ തന്നെയാകും. പതിനായിരക്കണക്കിന് മേലുണ്ടായിരുന്നവരൊന്നും മൂന്ന് പേർ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പ്രാസംഗിക അവനോടൊപ്പം വരാനിരിക്കുന്ന ആ ആയിരങ്ങളെ പറ്റി എന്താണ്? ഇപ്പോൾ സഹോദര, അത് അനേക തലമുറകളിലൂടെ ഉളവായതാകുന്നു. ഈ തലമുറയിൽ നിന്നും ഒരു ഡസൻ കടന്നു വരുമെങ്കിൽ എനിക്ക് അതിശയമായിരിക്കും. വാതിലെടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഓ, എനിക്ക് സഭകളെയും അവർ പറയുന്നത് എന്താണെന്നും എന്നതിനെപ്പറ്റിയും നന്നായി അറിയാം. നിങ്ങൾ നിങ്ങളുടെ പേർ ബുക്കിൽ എഴുതിയാൽ നിങ്ങളുടെ രംഗമായി തീരും. ഇത് അതെല്ലാം ശരിയാക്കും. അങ്ങനെ ഒരു തിരുവഴുത്ത് എവിടെയുമില്ല. എല്ലാവരും തങ്ങളുടെ പേരുകൾ സഭയിലെ ബുക്കിലെഴുതിയാൽ അവിടെ ആയിരം കോടി ആയിരം കോടി ആയിരം കോടി ഉണ്ടായിട്ട് മറ്റെല്ലാമായി തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയായാൽ എല്ലാ തരത്തിലെ ആത്മാക്കളും അവിടെ ഉണ്ടായിട്ട് സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ. ആരോ എന്നോട് പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കണേ ബ്രദർ ബ്രഹാം, ഇന്ന ഇന്ന ആളുകൾ അവർ അന്യഭാഷ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരത് പ്രാപിച്ചു എന്നെനിക്കറിയാം. അത് കിട്ടിയതിനാൽ അവരെല്ലാം ശരിയാക്കിയിരിക്കുന്നു എന്നർത്ഥമാക്കുന്നില്ല. 1 കൊരിന്ത്യർ 13 പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല. ഓ, ഞാൻ ഇന്നയാളുടെ യോഗത്തിന് പോയിരുന്നു. ഓ, അദ്ദേഹം വൻ കാര്യങ്ങൾ ആശ്ചര്യ പ്രവൃത്തികൾ ചെയ്തു. അയാൾ അന്ധന് കാഴ്ച നൽകിയത് ഞാൻ കണ്ടു. അപ്പോഴും അവൻ നഷ്ടപ്പെടാം. അനേകരം നാളിൽ എന്നോട് പറയും, കർത്താവെ, ഞാൻ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചിട്ടില്ലേ, പ്രവചിച്ചിട്ടില്ലേ, നിന്റെ നാമത്തിലല്ലേ ചെയ്തിരുന്നത്, ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കിയിട്ടില്ലേ, ഞാൻ അനേക മഹത്തായ കാര്യങ്ങൾ നിന്റെ നാമത്തിലല്ലേ ചെയ്തിരുന്നത്. അവൻ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നത് പോലുമില്ല. വാതിലെടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഞാൻ ചില കണക്ക് കൂട്ടലുകളെ നിങ്ങൾക്ക് തരട്ടെ, അത് നിങ്ങളെ ഇളക്കും. മെഡിക്കൽ സയൻസ് പ്രകാരം, ഡോക്ടർമാരുടെ സ്ഥിതി വിവര പട്ടിക പ്രകാരം 30 ദിവസത്തിനുള്ളിൽ ചിക്കാഗോയിൽ മാത്രം 30,000 ഗർഭഛിദ്ര കേസുകളാണ് ഉണ്ടായത്. ഡോക്ടർമാരുടെ അടുക്കൽ വന്നവരുടെ എണ്ണം മാത്രമാണിത്. ഗർഭഛിദ്രത്തിനായി ഉപയോഗിക്കുന്ന ഈ ചെറിയ ഗുളികകളും മറ്റും ഉപയോഗിച്ച് എത്ര പേരുണ്ടാകും? അമേരിക്കൻ ഐക്യനാടുകളിൽ വിശുദ്ധ വിവാഹ ഉടമ്പടിയാൽ ജനിക്കുന്ന കുട്ടികളെക്കാൾ അധികം കുട്ടികൾ നിയമാനുസൃതമല്ലാതെ ജനിക്കുന്നതായി സ്ഥിതിവിവര പട്ടികൾ കണക്കാക്കുന്നു. ബൈബിളിലെ ആവർത്തന പുസ്തകത്തിന്റെ 14:2 ഒരു ജാരസന്താരത്തിന് യഹോവയുടെ സന്നിധിയിൽ 400 വർഷക്കാലം പ്രവേശനം നിക്ഷേധിച്ചിരിക്കുന്നു എന്നറിയാമോ? അവരുടെ മക്കളുടെ 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 10 തലമുറ വരെ 400 വർഷക്കാലം യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ പാടില്ല. ഒരു തലമുറ എന്നാൽ 40 വർഷങ്ങളാകുന്നു. അവരുടെ അപ്പൂപ്പന്റെ 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 വല്യപ്പൂപ്പൻ ഒരു നിയമാനുസൃതമായ കുട്ടിയായിരുന്നിട്ട് അവൻ കാഴ്ചയിൽ നിന്നും മാഞ്ഞു പോയിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താണ്, അതെവിടെയാണ് മാറ്റിയിരിക്കുന്നത് എന്നെ കാണിക്കുക. നാം എന്തിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വ്യഭിചാരം മൂലം നിയമാനുസൃതമല്ലാത്ത കുഞ്ഞും പുരുഷന്മാരെ പോലെ തെരുവിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഭാവികളായ സ്ത്രീകളും അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു കൊടിയ അറപ്പാകുന്നു. സിഗരറ്റ് വലിക്കുന്നവരും കോക്ടെയിൽ കുടിക്കുന്നവരും ക്രിസ്ത്യാനികളെന്ന് പേർ പറയുന്നവരുമാകുന്നു. അത്തരത്തിലെ ഒരു കൂട്ടം വേശ്യകളെ ദൈവം എതിർക്കട്ടെ, അത് ശരിയാകുന്നു. പിന്നെയും അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നു. വാതിലെടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന് യേശു പറഞ്ഞതിൽ യാതൊരു ആശ്ചര്യവുമില്ല. അവർ അവരെ സ്വയം താഴ്ത്തുകയില്ല, അവർ അകലുന്നവരായിരിക്കും. നോക്കൂ, ദാവീദ് പാപം ചെയ്തു എന്നവനോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവൻ പശ്ചാത്തപിച്ചു. അതുകൊണ്ട് ദൈവം അവനെ സ്നേഹിച്ചു. നിങ്ങൾ അവരോട് അവരുടെ പാപങ്ങളെ അറിയിക്കൂ. അവർ ഇങ്ങനെ പറയും, ഞാൻ ഇനി ഒരിക്കലും നിന്റെ വാതിലിനുള്ളിലേക്ക് വരികയില്ല. എന്താണ്, അവർക്ക് പോകാൻ അനേക സ്ഥലങ്ങളുണ്ട്. അത്തരത്തില് നിയമാനുസൃതമല്ലാത്ത പക്ഷികളെ അടയ്ക്കുന്ന കൂടുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയും. എന്നാൽ പ്രാസംഗികർ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് സുവിശേഷം ചെയ്യേണ്ട സമയമാകുന്നു ഇത്. മനുഷ്യർ സ്വയം എളിമ ധരിക്കേണ്ടതാകുന്നു. ക്രിസ്ത്യാനികൾക്കിടയിൽ നിഷ്കളങ്കത്വം ഇനി ഒട്ടും കാണുകയില്ല. ഞാനൊരു മെത്തോഡിസ്റ്റ് ആകുന്നു, ഞാനൊരു ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാനൊരു പെന്തക്കോസ്താകുന്നു എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ദൈവത്തിനുള്ളതാണ് എന്നത് അർത്ഥമാക്കുന്നില്ല. ഞാൻ അന്യഭാഷ സംസാരിച്ചു, ഞാൻ അത്ഭുതാശ്ചര്യങ്ങൾ ചെയ്തു. അവർ കന്തരാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യത്തിന്മേലാണ് നാം നമ്മുടെ സകല പ്രാധാന്യവും വച്ചിരിക്കുന്നത്. തീർച്ചയായും ധർമ്മിയുടെ മേൽ പെയ്യുന്ന അതേപോലെ തന്നെ അധർമ്മിയുടെ മേലും പെയ്യുന്നു. മഴ ധാന്യത്തിനു മേൽ പതിക്കുന്ന അതേ വിധത്തിൽ തന്നെ കളയുടെ മേലും പതിക്കുന്നു. റോയ്, അതേ മഴ അതേ പരിശുദ്ധാത്മാവ് തന്നെ ജനങ്ങളുടെ മേൽ പതിക്കുന്നു. അതർത്ഥമാക്കുന്നില്ല അകത്തുനിന്നും പുറത്തേക്ക് അവരുടെ പ്രാകൃതത്തിന് വ്യത്യാസമുണ്ടാകേണ്ടതുണ്ട്. പുറമേയുള്ള ഒരു പ്രകടനമോ പ്രത്യക്ഷമാക്കലോ അല്ല, എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിലെ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അതവന്റെയോ അവളുടെയോ ഹൃദയത്തെ ദൈവത്തിന് മുന്നിൽ എളിമയുള്ളതാക്കി തീർക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, പ്രാസംഗിക 1,04,000 കോടി ജനങ്ങളിൽ നിന്നും 1 ഡസൻ പോകും എന്ന് സംശയിക്കുന്നു എന്നാണോ പറയാൻ അർത്ഥമാക്കുന്നത്? മേഘങ്ങളിൽ ഇടുക്കപ്പെടലിൽ 1 ഡസനെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. യേശുവിടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് സംജാതമായത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ദുർവൃത്തി കടന്നുകൂടിയിട്ട് നിയമാനുസൃതമല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കാൻ തുടങ്ങി, അതവരെ കളങ്കപ്പെടുത്തി കളഞ്ഞു. നോക്കൂ, ആ കാര്യങ്ങളെ നിരത്തിക്കൊണ്ട് നമുക്കിവിടെ മണിക്കൂറുകൾ നിൽക്കാനാകും. ഒരു ദുഷിച്ചതും ദണ്ഡനീയവുമായ തലമുറയുടെ ഏറ്റവും അകം വരെ ദ്രവിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർക്കടയാളങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. സുവിശേഷം കേൾക്കാത്തതിലും ഒരതിശയവുമില്ല. അവർ കഠിനമാക്കപ്പെട്ടിരിക്കുന്നു, എന്നിട്ടും മതപരവും ദൈവഭക്തിയുമുള്ളവരുമായിരിക്കുന്നു. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൈവത്തെക്കാൾ ലോകത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു എന്ന് യേശു പറഞ്ഞിരുന്നില്ലേ? അഹങ്കാരികളും ദൂഷകന്മാരും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. മനസ്സിലായോ? ഓ, നിങ്ങൾ കാർത്ത് വിളിക്കാൻ സാധിക്കും, തീർച്ചയായും നിങ്ങൾക്ക് അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയും, തീർച്ചയാണ്. വിശ്വാസം ഭൂതങ്ങളെ പുറത്താക്കുന്നു, തീർച്ച. എന്നാൽ നാം അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ബ്രദർ ബ്രൺഹാം, ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം എന്താണ്? ആർക്ക് രക്ഷപ്രാപിക്കാൻ കഴിയും? നിങ്ങൾക്ക് കഴിയുമോ ബ്രദർ ബ്രൺഹാം? ഞാനത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ ഓരോ ദിവസവും വചനവുമായി താരതമ്യപ്പെടുത്തുന്നു. ഞാൻ ഈ വചനപ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ എങ്കിൽ പിന്നെ എന്തോ ചിലത് തെറ്റായിട്ടുണ്ട്. ഞാൻ തിരികെ പോയി അതിനെ ശരിയാക്കേണ്ടതുണ്ട്. അതേ ചോദിക്കും, ബ്രദർ ബ്രൺഹാം, ജനങ്ങൾ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ അർത്ഥമാക്കുന്നത്? അല്ല സാർ, അല്ല, തീർച്ചയായും അല്ല. മന്ത്രവാദികളും മന്ത്രവാദിനികളും അങ്ങനെയുള്ള സകല വിഡ്ഢികളും അന്യഭാഷകളിൽ സംസാരിക്കുന്നതോ ഞാൻ കേട്ടിട്ടുണ്ട്. അന്യഭാഷകളിൽ സംസാരിക്കുകയും മറ്റൊരുവന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷകൾ സംസാരിക്കുകയും വീടിനെ തീപിടിക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും ചാടിക്കൊണ്ട് ഉച്ചത്തിൽ ചാടി ആർപ്പെടുകയും ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് പുറത്തേക്ക് പോയി വളഞ്ഞ വഴിയിലുള്ള ഇടപാടുകൾ നടത്തുകയും മോഷ്ടിക്കുകയും കളവ് പറയുകയും മറ്റെല്ലാം ചെയ്യുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? ഇല്ല സാർ, സഭയിലായിരുന്നിട്ട് സഭയുടെ ഡീക്കനായി അവർക്ക് എത്രമാത്രം മതഭക്തിയുള്ളവരായിരിക്കാൻ കഴിയുമോ അത്രയും ആയിരിക്കാൻ കഴിഞ്ഞിട്ട് അവർ ഞായറാഴ്ചയിൽ ഗ്യാസോലിൻ വാങ്ങുന്നത് പോലും ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അവർ അത് ചെയ്യുകയുമില്ല. എന്നാൽ തിങ്കളാഴ്ചയിൽ വൃത്തികെട്ടതും ജീർണിച്ച് അതപ്പതിച്ചതുമായ എന്തെങ്കിലും ചെയ്യുന്നു. ദൈവം പുറമേയല്ല, ഹൃദയത്തിലാകുന്നു വസിക്കുന്നത്. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ചിലതാകുന്നു. വാതിലെടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നോഹയുടെ നാൾക്കളിലായിരുന്നതുപോലെ, ആ 10,00,000 നിന്നും 8, സൊദോമിന്റെ നാൾക്കളിലായിരുന്നതുപോലെ 10,00,000 നിന്നും 3, മനുഷ്യപുത്രന്റെ വരവിലും അവണ്ണം തന്നെയാകും. നാം ആയിരിക്കുന്ന ജീർണിതാവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മനുഷ്യന്റെ ഓരോ സങ്കല്പങ്ങളും എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുക. അവൻ അവിടേക്ക് കടക്കുകയും പിശാചു മിടുക്കന്മാരായ പ്രാസംഗികളെ ഉണ്ടാക്കി പുൽപ്പറ്റൽ നിർത്തി ജനങ്ങളെ അതെടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ താങ്കളെ എന്റെ പുൽപ്പറ്റിൽ അനുവദിക്കുകയില്ല, താങ്കൾ എന്റെ സ്ത്രീജനങ്ങളുടെ മനോനില നഷ്ടമാക്കും. ഇല്ല, അവർ മുന്നമേ ആ വഴിയിലായിരിക്കുന്നു, അതവരെ ശരിയായ മനോനിലയിലാക്കും. അവരോട് ഈ വസ്ത്രങ്ങളും മറ്റും ധരിക്കുന്നത് മതിയാക്കാൻ പറയും. മാത്രമല്ല, കൊള്ളാം, ആരെങ്കിലും അത് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ സ്വയം തന്നെ ഭ്രാന്തനായി മാറിപ്പോയിരിക്കുന്നു, എനിക്ക് ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുന്നു, അതല്ല എങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്റെ അകത്ത് എന്തോ ഒന്ന് മൗനമായിരിക്കുന്നില്ല, മറ്റാരെന്ത് പറഞ്ഞെന്നാലും കാര്യമില്ല, എനിക്കത് പറയേണ്ടതായിട്ടുണ്ട്. പറയും, നീ നിന്നെ മിനിസ്ട്രിയെ നശിപ്പിക്കാൻ പോകുന്നു. അതേ, സുവിശേഷം നശിപ്പിക്കുന്ന ഏതൊരു മിനിസ്ട്രിയും നശിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. സത്യം എന്താണെന്നും അതിനെ കുറിച്ചുള്ള സത്യം പറയാനും ദൈവം നമുക്ക് ധൈര്യം നൽകട്ടെ. അതൊരു പാപമാകുന്നു, ഒരു അപമാനമാകുന്നു. വാതിലെടുക്കമുള്ളത് യേശു പറഞ്ഞു, വഴി ഞെരുക്കമുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നത് ദശലക്ഷങ്ങളായ എല്ലാ മെത്തഡിസ്റ്റുകളും ബാപ്റ്റിസ്റ്റുകളും പ്രസ്ബിറ്റേറിയനുകളും പെന്തക്കോസ്റ്റുകളും അകത്തു പോകുമെന്നാണ്. അന്നാളിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടും. അനേകർ രാജ്യത്തിരുന്നു കൊണ്ട് എനിക്കിവിടെ ഒരു അവകാശമുണ്ടെന്ന് പറയും എന്ന് യേശു പറഞ്ഞു. അവൻ പറഞ്ഞു, എന്നാൽ രാജ്യത്തിന്റെ മക്കൾ അവരെ പുറത്താക്കി കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ക്രിസ്ത്യാനിയെ, ഇന്ന് രാവിലെ നേരം സ്വയം വിവര പട്ടിക ഉണ്ടാക്കുന്നതാണ് നല്ലത്. തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനികളാണെന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന 10 മടങ്ങ് 1000 ദശലക്ഷം പേർ ആ വാതിൽ കണ്ടുപിടിക്കുകയില്ല. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എത്ര പേരാണ് ഉള്ളിലേക്ക് പോകാൻ പോകുന്നത്, എത്ര പേരാണ് പോകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ആ ഏക കാര്യമെന്നത്, ദൈവമേ എന്നെ അവരിൽ ഒരുവനാക്കണമേ. അതാണത്, അവനാണ് ന്യായാധിപൻ, എന്നെ ഒരുവനാക്കണമേ. നിങ്ങൾ ചോദിക്കും, ബ്രദർ ബൻഹാം, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയാണെന്ന് എപ്പോഴാണ് പറയാൻ സാധിക്കുന്നത്? എനിക്കറിയില്ല, എന്നാൽ തിരുവഴുത്തെന്ത് പറയുന്നു എന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ. തീർച്ചയായും നിങ്ങൾ അത് വിശ്വസിക്കും. പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം സംസാരിച്ചു. അവനൊരു ദൂതനെ ആദ്യം മുന്നമേ അയച്ചു. അവൻ പറഞ്ഞു, പട്ടണത്തിലൂടെ ജനങ്ങളുടെ നടുവിലൂടെ പോയി കൊടി അറപ്പുകളെ തിരുത്താനായി കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിമേൽ ഒരടയാളം ചെയ്യുക. എന്താണ് അശുദ്ധി? ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നതാകുന്നു. അത് ദൈവത്തെ രോഗിയാക്കുന്നു. വെരപ്പുളവാക്കുന്ന എന്തിന്റെയും ചുറ്റിലും നിങ്ങളെപ്പോഴെങ്കിലും കടന്നിട്ടുണ്ടോ? അതെത്രമാത്രം അസുഖമുളവാക്കും. നിങ്ങൾക്ക് അതിനടുക്കൽ നിൽക്കാൻ കഴിയില്ല. ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയും അത്തരത്തിലാണ്. അത് ദൈവത്തെ അനുഭവിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പാട്ടുസംഘത്തിൽ പാടുന്നുണ്ടാകാം. നിങ്ങൾ ദിവസവും പ്രാർത്ഥിച്ചിരിക്കാം. ഓരോ ദിവസവും ആർപ്പെട്ടെന്നിരിക്കാം. അതുമല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിനായി ജീവിച്ചെന്നും വരാം. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം ചുമത്തപ്പെട്ടവളാകുന്നു. അതാണ് കൃത്യമായും തിരുവഴുത്ത് പറയുന്നത്. ഒരു വെറുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായി തുടരുന്നവർക്ക് അതുമായി ഒരു അംശമുണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിലുള്ളതിനെതിരായി നിലപാടെടുക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നിങ്ങൾ മാത്രം നിൽക്കേണ്ടി വന്നാലും അവിടെ നിന്നുകൊണ്ട് ദൈവവചനത്തെ നിങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊള്ളുക. അതൊരിക്കലും പരാജയമടയുകയില്ല. ഇപ്പോൾ നാം ഒരു ദിവസത്തിലേക്ക് ജനങ്ങളുടെ കൊടിയറപ്പ് ഉളവായിരിക്കുന്ന ഒരിടത്തേക്ക് വന്നിരിക്കുന്നു. വീണ്ടും ദൂതൻ മുദ്രിടനായി പുറപ്പെട്ടു പോയിരിക്കുന്നു. ജെഫർസൺ വില്ലയിലെ ഒരു വ്യക്തി എനിക്ക് കാണിച്ചു തരൂ. അതാർക്കാണ് മുദ്രിടാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തുടർച്ചയായി മുറയിടുകയും കരയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ഇടതടവില്ലാതെ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന, പട്ടണത്തിൽ നടക്കുന്ന കൊടിയ വിഷമതകൾക്കെതിരായി കരയുന്ന ഒരാളിനെ കാട്ടിത്തരൂ. നിങ്ങളുടെ കൈ ഉയർത്തി ആ ഒരു വ്യക്തി അപ്രകാരം ചെയ്യുന്നു എന്ന് പറയാനാകുമോ? അപ്പോൾ ഈ തിരുവചനം പറയുന്നു, വാതിലെടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അങ്ങനെയുള്ളവരെ മാത്രമാണ് മുദ്രയിടുന്നത്. ഓ, വളരെയേറെ പേർ പള്ളിയിൽ പോകുന്ന എനിക്ക് കാണിച്ചു തരാൻ കഴിയും. പാട്ടസംഘത്തിൽ പാടുന്ന അനേകരെ എനിക്ക് കാണിച്ചു തരാൻ കഴിയും. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന വളരെയേറെ പേർ എനിക്ക് കാണിച്ചു തരാൻ കഴിയും. വളരെ വലിയ സൊസൈറ്റികളെ തലപ്പത്തിരിക്കുന്ന അനേകരെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. വളരെയേറെ പേർ അന്യഭാഷകൾ സംസാരിക്കുന്നതും വളരെയേറെ പേർ ഉച്ചത്തിൽ അലറി വിളിക്കുന്നതും വളരെ സുവിശേഷ പ്രവർത്തികൾ പ്രവർത്തിക്കുന്നതും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. എന്നാൽ തന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ലോകത്തെപ്പറ്റി വിഷമിക്കുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരിക. ആ വിഭാഗീയ സഭകളെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രാസംഗികനെ എനിക്ക് കാണിച്ചു തരിക. ആ വിഭാഗീയ സഭകളെയും ആ വക കാര്യങ്ങളെയും കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രാസംഗികനെ കാണിച്ചു തരിക. അവനത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവനെ പുറത്തെറിഞ്ഞു കളയും. അതവന്റെ അന്നത്തിന്റെ ചീട്ടാകുന്നു. ജാക്ക് മൂറയോട് ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. എത്രമാത്രം മീറ്റിംഗുകളാണ് ബാക്കിയുള്ളതെന്ന് കാണുക. പറഞ്ഞു, അവനൊരു ബാപ്റ്റിസ്റ്റ് അല്ല, അതല്ല, അവനൊരു പെന്തക്കോസ്തോ ഒരു മെത്തഡിസ്റ്റോ അല്ല. എല്ലാവരും അവനെതിരായിരിക്കുന്നു. തീർച്ചയായും ഞാൻ അതല്ല പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, എനിക്കത് പുറമേ പറയാൻ സാധിക്കുകയില്ല. അതിപ്പോൾ ഞാൻ എന്റെ സ്വന്തം സഭയിലാണ് പറയുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ട് കടന്നു വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ എന്റെ മേൽ പരിശോധനയുടെ മണിക്കൂറുകളാകുന്നു. അവർ പറയും, താങ്കൾ വരികയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, എന്നാൽ നീ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ശ്വാസം പിടിച്ചിരിക്കുന്നത് പോലെയായിരിക്കും. ദൈവമെന്ത് പ്രസംഗിക്കാൻ പറയുന്നോ ഞാനത് പ്രസംഗിക്കും. അത് ശരിയാണ്. എട്ടിലൊളിപ്പെട്ട ഒരെണ്ണം എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അവയിലൊരെണ്ണം എവിടെയെങ്കിലും ഉണ്ടാകും. എന്നാൽ ആ ദിവസത്തിൽ ഏതെങ്കിലും വിഭാഗീയ സഭയുടെയോ അഥവാ സഭയുടെ മതപ്രമാണത്താലോ സഭാ ഉപദേശത്താലോ ഞാനതുമായി അനുരഞ്ജനം ചെയ്തു എന്നതിനാൽ ഞാൻ കുറ്റക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യം പ്രസംഗിച്ചു. അവർ ചോദിക്കും, ബ്രദർ ബ്രഹാം, എന്തുകൊണ്ടാണ് താങ്കളുടെ മിനിസ്ട്രി കാഴ്ചയ്ക്ക് ഇത്രമാത്രം വലുതായിരുന്നിട്ടും ഈ മറ്റേ മനുഷ്യ ചെയ്തുകൊണ്ടിരിക്കും പോലെ അങ്ങനെ വീശിയടിക്കാത്തത്? അത് ശരിക്കും അവിടെ തന്നെയായിരിക്കുന്നു. അതാണത്. ഞാനൊരു പട്ടണത്തിലേക്ക് പോകുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നോട് സഹകരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ ഞാൻ വിശ്വസിക്കുന്നതുമായി സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വല്ലപ്പോഴുമൊക്കെ അവിടേക്ക് കടന്നു വന്നു എന്ന് വരാം. നിങ്ങൾ മെത്തഡിസ്റ്റ് ലോകം അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നോ? ശ്രമിച്ച് കണ്ടുപിടിച്ചു നോക്കൂ. ഒരാഴ്ച എന്റെ മാനേജരായി ജോലി ചെയ്യൂ. നിങ്ങൾ പോകുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പോകും. അത് ശരിയാണ്. ഓ, തീർച്ചയായും അവരെ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ തീർച്ച. അങ്ങനെയുള്ള ഏതൊരു വിധത്തിലും നിങ്ങൾ അവരുമായി ബന്ധപ്പെടാതിരിക്കാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് അവരെ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വിട്ടുപോരുമ്പോൾ പറയും, ഓ, ഇപ്പോൾ ബ്രദർ ബ്രഹാം ഒരല്പം മാറിപ്പോയിട്ട് തലച്ചോൽ ഒരല്പം, നിങ്ങൾക്കറിയാമോ, അദ്ദേഹം എന്റെ ബുദ്ധിശക്തിയിൽ നിന്നും പുറത്തായി പോയിരിക്കുന്നെങ്കിൽ ഈ ബൈബിൾ ഉപദേശവും പുറത്തായി പോയിരിക്കുന്നു. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അതെ സർ, ശ്രദ്ധിക്കൂ. യേശു പറഞ്ഞു, ശലോമോനെയും അവന്റെ ഹൃദയ വിവേചനത്തെയും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നെ ബേൽസബൂബ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അവന്റെ ദിവസത്തെ വിശ്വസിച്ചിരുന്നു. ആ ദാനത്തെ കാണേണ്ടതിന് ഭൂമിയുടെ അറിയിൽ നിന്നും ശേബാരാജ്ഞി കടന്നു വന്നുവല്ലോ. അവൾ അത് കണ്ടപ്പോൾ തന്നെ വിശ്വസിച്ചു. നിങ്ങൾ ഇരുന്നുകൊണ്ട് നേരെ അതിലേക്ക് നോക്കുകയും പിന്നെ അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. അവന്റെ സ്വന്തം സഹോദരന്മാർ പോലും അവനെ വിശ്വസിച്ചില്ല. പറഞ്ഞു, നീ പെരുന്നാളിന് പോകുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നില്ല. അവൻ മറ്റൊരു മാർഗത്തിലൂടെ പോയി. കാരണം അവന്റെ സ്വന്തം സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അത് ശരിയാണ്. വാതിലെടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആ ഏറ്റുമുട്ടൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെവിടെയായിരുന്നു? ഒരു പുരുഷനും ഒരു സ്ത്രീയും. യോഹന്നാനും മറിയയും അവനോടൊപ്പം ക്രൂശിനരികെ നിന്നു. മറ്റുള്ളവരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. ഇതാണ് ഏറ്റുമുട്ടൽ. ഇതാണ് ആ സമയം. ഇത് ദൈവം പ്രവൃത്തിയിലായിരിക്കുന്നതാകുന്നു. മിശിഹാ ഭൂമിയിലായിരുന്നപ്പോൾ ഇതുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ ശക്തി അവന്റെ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോഴാകുന്നു. അവരവരെ വിശുദ്ധ ഉരുളുകാർ, ഭ്രാന്തർ, ബുദ്ധിസ്ഥിരത ഇല്ലാത്തവർ, ഓ, അങ്ങനെയും മറ്റുമാകുന്നു. എന്നാൽ ആ മണിക്കൂർ ഇവിടെയാകുന്നു. ഒരു വലിയ നിരാശ ന്യായവിധിയിലുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം തീർച്ചയാകുന്നു. ഓ, മദ്യം ഒളിച്ചു കടത്തുന്നയാൾ ന്യായവിധിയിൽ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നു. അങ്ങനെ തന്നെ മത്സരിച്ച് മദ്യപിക്കുന്നവനും അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നു. അങ്ങനെ തന്നെ വ്യഭിചാരിയും അവൾ എവിടെ നിൽക്കുന്നു എന്നറിയുന്നു. ചൂത് കളിക്കാരൻ എവിടെ നിൽക്കുന്നു എന്നറിയുന്നു. അങ്ങനെ തന്നെ മദ്യപാനിയും അവൻ എവിടെ നിൽക്കുന്നു എന്നറിയുന്നു. അവൻ നിരാശപ്പെടാൻ പോകുന്നില്ല. എന്നാൽ എവിടെയാണ് നിരാശ ഉണ്ടാകാൻ പോകുന്നത്? ശരി എന്ന് തങ്ങളെ തന്നെ വിശ്വസിക്കുന്നവരുടെ മേലാകുമ്പോഴാണ് അവിടെയാണ് ആ നിരാശ ഉണ്ടാകാൻ പോകുന്നത്. അവരവിടേക്ക് കടന്നുകൊണ്ടിങ്ങനെ പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. തീർച്ച, ഞങ്ങൾ പ്രാസംഗികന്മാരായിരുന്നു. ഞങ്ങൾ ഇന്ന ഇന്ന സഭകളിൽ ഉൾപ്പെട്ടിരുന്നു. ഞങ്ങൾ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു. ഓ, ഞങ്ങൾ പ്രസംഗിച്ചു. ഞാൻ സഭയിലെ ഒരു പരിചാരകനായിരുന്നു. ഞാൻ ബിഷപ്പായിരുന്നു. ഞാൻ ഇതായിരുന്നു. അകൃത്യം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവിടെയാണ് നിങ്ങൾ. അതാണ് ആ നിരാശ. അവൻ പറഞ്ഞു, മക്കളും അവരുടെ മക്കളും രാജ്യത്തിൽ വന്നിരുന്നുകൊണ്ട് പറയും, ഞങ്ങൾക്ക് ഇവിടെ ഒരു അവകാശമുണ്ട്. അവരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് എറിഞ്ഞുകളയും. അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടാകും. വാതിലിടുക്കമുള്ളത്, വഴിഞ്ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇന്ന് രാവിലെ നേരം ഇത് കേൾക്കുന്നവരായി എന്റെ പ്രിയജനങ്ങളെ, ഇത് ഉണ്ടാക്കിയത് ഞാനല്ല. ഇത് പറയാൻ മാത്രം ഞാൻ ഉത്തരവാദിയാകുന്നു. അത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറ്റൊരു സന്ദേശം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഇത് സത്യമാകുന്നു. രക്ഷപ്പെടാൻ പോകുന്നത് വളരെ കുറച്ചു ജനങ്ങളായിരിക്കും. ഇതിങ്ങനെ ഓർത്തിരിക്കുക. വളരെ കുറച്ചുപേർ മാത്രം. അവരിലൊരാൾ നിങ്ങളായിരിക്കണം. അവർ ആരാണ് ബ്രദർ ബ്രഹാം? എനിക്കറിയില്ല. മറ്റാർക്കും അറിയില്ല. ഭയത്തോടും വിറയലോടും കൂടെ നാം നമ്മുടെ രക്ഷയെ നേടിയെടുക്കുന്നതാകുന്നു. എന്നാൽ നിങ്ങൾ ദൈവവുമായി നിരയിലായിരിക്കണം. ബൈബിളുമായി നിങ്ങളുടെ ഹൃദയം ആ നിരയിൽ തന്നെ തുടിക്കുന്നില്ലെങ്കിൽ അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. അവിടെ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങളുടെ സഭ എന്തു പറഞ്ഞാലും കാര്യമല്ല. നിങ്ങൾക്കതുമായി കടന്നുകൂടാൻ സാധിക്കില്ല. ദൈവം എന്തു പറഞ്ഞിരിക്കുന്നുവോ ആ വിധത്തിലേ അത് ചെയ്യാനാകൂ. ഇതാണ് ആ പുസ്തകം, ബൈബിൾ. ഇതിനാലാണ് നിങ്ങൾ ന്യായം വിധിക്കാൻ പോകുന്നത്. അതുമായി തന്നെ നിലകൊള്ളുക. ഓ, നിങ്ങൾ പറയും, അതെ, ഞാൻ യേശുവിന്റെ നാമത്തിലാണ് സ്നാനമേറ്റത്. അത് ശരി തന്നെ, അത് ബൈബിൾ പ്രകാരമാകുന്നു. എന്നാൽ അതിന്റെ പിന്നാലെ ആ ജീവിതം പിൻപറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ സ്നാനമേറ്റതുകൊണ്ട് ഒരു നന്മയും ചെയ്യുകയില്ല. നിങ്ങൾ പറയും, അതെ, ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, അത് നല്ലതാണ്, അതപ്രകാരം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആ ജീവിതം അവിടെ ഇല്ലെങ്കിൽ ഓർക്കുക, കോതമ്പിനെ വളർത്താനായി പെയ്യുന്ന അതേ ശക്തി തന്നെയാണ് കളയുടെ മേലും ബാധിക്കുന്നത്. കളയെ ആർത്തു വിളിക്കാനും കൂടെ ഇടയാക്കുന്നതും ആ ചെറിയ കളകളെല്ലാം നേരെ നിൽക്കുന്നതും എത്രമാത്രം കോതമ്പ് സന്തോഷിക്കുന്നുവോ അത്രയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്, അതേ ജീവനാൽ ജീവിക്കുന്നു. ഒരു പാപിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനും ജയഘോഷം മുഴക്കാനും ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് പോലെ ജീവിക്കാനും സാധിക്കും. എന്നാൽ അവിടെ ഹൃദയത്തിൽ എന്തോ വ്യത്യാസമുണ്ട്. ദുരാത്മാക്കളെ പുറത്താക്കാനുള്ള അതേ ശക്തി തന്നെ അവനുമുണ്ടായിരുന്നു. യേശു പ്രകാരം പറഞ്ഞിരിക്കുന്നു, മറ്റേതൊരു പ്രാസംഗികനും പ്രസംഗിക്കാൻ കഴിയുന്ന അതേ വിധത്തിൽ തന്നെ അവനും പ്രസംഗിക്കാൻ സാധിക്കുന്നു. അത് കൃത്യമായും യേശു പറഞ്ഞത് പ്രകാരം തന്നെയായിരിക്കുന്നു. ബൈബിൾ അത് പഠിപ്പിക്കുന്നു. അതെ സർ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എന്റെ ശരീരത്തെ ചുടുവാനേൽപ്പിച്ചാലും എന്റെ എല്ലാ വസ്തുവകകളെയും ദരിദ്രരെ പോഷിപ്പിക്കാനായി കൊടുത്താലും എനിക്ക് മലകളെ നീക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നാലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്താലും ഞാൻ അവന്റെ നാമത്തിൽ പ്രസംഗിച്ചാലും ഞാൻ അവന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയാലും അവൻ പറഞ്ഞു ഞാൻ ഒന്നുമല്ല. അങ്ങനെ അവന് ഒന്നുമില്ലാതെ തന്നെ അതെല്ലാം ചെയ്യാൻ സാധിക്കും. ആശയം മനസ്സിലായോ? ഇപ്പോൾ ചെയ്യേണ്ട കാര്യമെന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയായിരിക്കുകയും പിന്നെ ആ ഇടുക്കമുള്ള വാതിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാകുന്നു. കാരണം നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമായതും ഈ തലമുറയിലെ ദശലക്ഷം വിശ്വാസികൾ അവിടെ കൂടെ കടന്നുപോകുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കമുള്ളതും വാതിൽ ഞെരുക്കമുള്ളതുമാകുന്നു. നിങ്ങളും ക്രിസ്തുവും മാത്രം. ജീവങ്കിലേക്കുള്ള വഴി ഇടുങ്ങിയതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും മാത്രമേ. ഇത് നമ്മുടെ കർത്താവിന്റെ വചനങ്ങളാകുന്നു. എന്റെ അവൻ എന്തു ചെയ്യുകയായിരുന്നു? അവിടെ നിന്നുകൊണ്ട് അവരുടെ ഹൃദയത്തെ വിവേചിക്കുകയായിരുന്നു. പിന്നെയും അവൻ പറഞ്ഞു, അവൻ ഒരു ബേൽസെബൂബാകുന്നു. കൊള്ളാം, അവൻ എങ്ങനെയാണ് ദൈവമാകാൻ കഴിയുക? അവൻ ഒരു മനുഷ്യനായിരുന്നു. എവിടെ നിന്നാണ് ഈ ജ്ഞാനം വന്നത്? അവന്റെ സ്വന്തം പട്ടണത്തിൽ വെച്ച് അവർ അവനോട് പറഞ്ഞു. ഇവിടെ പട്ടണത്തിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോൾ അത് കാഴ്ചയിൽ ഇങ്ങനെ, ഞാനിങ്ങനെ പറയുന്നത് ജനങ്ങളായ നിങ്ങളോട് ബഹുമാനമില്ലാത്തതിനാലല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഇവിടെ പട്ടണത്തിലേക്ക് നടന്നു വരികയും കാഴ്ചയ്ക്ക് സാത്താന്റെ ശക്തി നിങ്ങളെ അടിച്ചു നിലത്തിട്ടതുപോലെ തോന്നുകയും ചെയ്യുന്നു. ഈ സ്ഥലം കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ പട്ടണം കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു. ലൂയിസ് വില്ലായിലേക്ക് കടന്നപ്പോൾ ബില്ലി ഗ്രഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും അധികം പൈശാചിക ശക്തി നിറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു. അതിനെ പേപ്പറിലിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് പിശാചിന്റെ സമ്മർദ്ദത്തെ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ എനിക്കും അനുഭവപ്പെട്ടിരുന്നു. എന്താണ്? ഇതെന്റെ സ്വന്തം വീടാണ്. യേശു തന്റെ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ അവരുടെ അവിശ്വാസം മൂലം അവൻ അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് അവൻ പറഞ്ഞു. ഒരു പ്രവാചകന്, ഒരു പ്രാസംഗികന് അവന്റെ സ്വന്തം രാജ്യത്ത് സ്വന്തം ജനങ്ങളുടെ ഇടയിൽ അവൻ ബഹുമാനനല്ല എന്ന് പറഞ്ഞു. കാണുന്നോ? നിങ്ങൾക്കതിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തിരുവചനം അങ്ങനെ പറയുന്നു. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളിവിടെ പട്ടണത്തിലേക്ക് നടന്നു വരുമ്പോൾ എനിക്കറിയില്ലെന്നോട് പറയരുത്. ഞാൻ ജനങ്ങളുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുമ്പോൾ എന്റെ കൈപിടിച്ച് കുലുക്കിയിട്ട് പറയും, ഓ ബ്രദർ ബ്രണഹാം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതൊരു കളവാണെന്ന് നിങ്ങൾ അറിയുന്നു. ദൈവത്തിന് എനിക്ക് ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തി തരാമെങ്കിൽ അവൻ എന്നോട് അത് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ ജനമിടയിൽ അത് ശരിയാണ്. അവർ നിങ്ങളെ കാണുമ്പോൾ പറയും, അതെ, നിങ്ങൾക്കറിയാമോ, അവിടെ ഒരു ഇന്ന ഇന്ന കാര്യം ഞാൻ കണ്ടിരുന്നു. എവിടെയാ? അതെവിടെയായിരുന്നു? അതിനു മുകളിലായി. ഹാ, ആ കക്ഷിയെ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ നല്ലവണ്ണം ഇഷ്ടപ്പെടാത്ത ഒരാളിനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാൻ അനുവദിക്കൂ. അല്പനേരം നിങ്ങളുടെ വീട്ടിൽ ഇരുത്തിരുന്നാൽ ആ അസ്വസ്ഥമായ വൈകാരികത നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതിനെ 14,000 കൊണ്ട് ഗുണിച്ചു നോക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. ആ സ്വാഗതാർഹമായ തോന്നൽ ഇങ്ങനെ, ഓ എന്റെ, നിങ്ങൾക്ക് അവിടെ തന്നെ എപ്പോഴും താമസിക്കാൻ തോന്നും. കാണുന്നോ? അതാണത്. നോക്കൂ, അതൊരാത്മാവാകുന്നു. അതെന്താണെന്ന് ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾ ഇത്രയും രോഗമലീമസമാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ആശ്ചര്യപ്പെടും. എന്താണ് ആ നല്ല സ്ത്രീകളെ ആ വൃത്തികെട്ട വേഷം ധരിപ്പിച്ച് അവിടെ പുറത്തേക്ക് അയക്കുന്നത്? എന്താകുന്നു? എന്താണ് ചെയ്യിക്കുന്നത്? വളരെ നല്ല തണുപ്പുള്ളപ്പോഴും ചെറിയ 16 വയസ്സുള്ള പെൺകുട്ടികൾ അവളുടെ അമ്മയുടെ മുന്നിൽ ധരിക്കാൻ മടിക്കുന്ന വസ്ത്രങ്ങളുമായി അവൾ തെരുവിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അതിന്റെ കാരണം ആ കുഞ്ഞിന്റേതല്ല. ആ കുഞ്ഞിന് അതിലും നന്നായി അറിയില്ല. എന്നാൽ പ്രസംഗ വേദിയിൽ നിൽക്കുന്ന ഏതോ പ്രാസംഗികൻ തന്റെ ജോലി കൃത്യമായും ചെയ്യുന്നില്ല എന്നതിനാലാകുന്നു. അത് കൃത്യമായും ശരി തന്നെ. തീർച്ചയായും അങ്ങനെയുള്ള കാമഭാവമേറിയ വേഷവുമായി സ്ത്രീകൾ തെരുവിലേക്ക് കടക്കുന്നതിന്റെ കാരണത്താൽ പാപികൾ അവളെ നോക്കുകയും അവൾ ആ മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന കുറ്റം ചെയ്തതിന് തുല്യമായ കുറ്റം ചെയ്തിരിക്കുന്നു എന്നറിയാതെയും ഇരിക്കുന്നു. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വിചാരം ചെയ്തു പോയി, അതിനായി ന്യായവിധിയിൽ ഉത്തരം കൊടുക്കേണ്ടി വരും എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. വാതിലെടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്. ഞാനൊരു കഠിനായ വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നെനിക്കറിയാം. ഞാൻ കഠിനനല്ല, ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനായി നിങ്ങളെ സ്നേഹിക്കുന്നു. വരാനിരിക്കുന്ന കോപത്തിൽ നിന്നും ഓടിപ്പോവുക. ക്രൂശിങ്കിലേക്ക് പോയി നിങ്ങളുടെ ഹൃദയം അവന്റെ ആത്മാവിനാൽ നിറയുവോളം നിലവിളിക്കുക. അത് നിങ്ങളെ ലോകത്തിലുള്ള സകലത്തൊന്നും പുറന്തിരിച്ച് അവന്റെ ഹൃദയം നിങ്ങൾക്കായി ജ്വലിപ്പിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ ദൈവീകമായി നടത്തും. സ്നേഹം ഒരു കൃത്യ നിർവഹണമല്ല, ക്രിസ്തുവിനെ സേവിക്കുന്നതൊരു കൃത്യ നിർവഹണമല്ല, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതൊരു സ്നേഹമാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നാഡീ സ്പന്ദനവും അവനോടൊപ്പം സ്പന്ദിക്കാതിരിക്കുന്നിടത്തോളം അത് നിങ്ങളെ ഞെരുക്കുകയും നിർബന്ധിക്കുകയും ചെയ്യും. അത് നിങ്ങൾ പാപം കാണുമ്പോഴായിരിക്കും. അവൻ ഭൂമിയിൽ കരഞ്ഞു. നോഹയുടെ നാൾക്കളിൽ അവൻ ഹൃദയങ്ങളെ കണ്ടപ്പോൾ അത് ദൈവത്തെ ദുഃഖിപ്പിച്ചു. യേശു മലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, ഞാൻ നിന്നെ മാറോട് അണച്ചുകൊള്ളാൻ എത്ര വട്ടം എനിക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ നിന്റെ സമയം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അതുകൊണ്ടും തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയങ്ങൾ പൊട്ടിത്തകർന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ഉണർവ് ഈ ദേശത്താഞ്ഞടിക്കുന്നു എന്നവൻ കാണുന്നു. അതെങ്ങനെയാണ് ഒരു കൂട്ടം നിയമാനുസൃതമല്ലാത്തവരിലൂടെ സംഭവിക്കുക? അവൻ ആരംഭം മുതലേ കുറ്റം വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ അതെങ്ങനെ കഴിയും? ദൈവരാജ്യമെന്നാൽ ഒരു മനുഷ്യൻ തന്റെ വലയെടുത്ത് സമുദ്രത്തിൽ വീശുന്നത് പോലെയാകുന്നു. അവൻ അതിനെ വലിച്ചെടുക്കുമ്പോൾ അവനതിൽ കടലാമകളും ചെറിയ വെള്ളാമകളും പാമ്പുകളും തവളകളും കുറച്ച് മീനുകളും കിട്ടുന്നു. അതിനെ അവൻ ആശിക്കാത്ത കാരണത്താൽ അവൻ അതിനെ കരയിലേക്ക് വലിച്ചെറിയുന്നു. അതാണ് സുവിശേഷം ചെയ്യുന്നത്. അതിനെ വലിച്ചെറിയുകയും പിന്നെ വലിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ബില്ലി ഗ്രഹാമും റോബർട്ട്സും ഞാനും മറ്റുള്ള എല്ലാ പ്രാസംഗികരും സുവിശേഷം പ്രസംഗിക്കുന്നത്. അവർ അവിടെയാകുന്നു കർത്താവേ. എന്നാൽ ഞങ്ങൾ ഓരോ സമയത്തും എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ തിരികെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീണ്ടും ആ കുളത്തിലായിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതെന്തുകൊണ്ടാണ്? ആരംഭം മുതലേ അതൊരു കടലാമയാകുന്നു. സുവിശേഷ വലയിൽ വന്നതിനാൽ അതവനിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അവൻ ആരംഭം മുതലേ ഒരു ചെറിയ വെള്ളാമയാകുന്നു. അവൻ ആരംഭം മുതലേ ഒരു പാമ്പാകുന്നു. അവൻ ആലയത്തിൽ കടക്കും മുമ്പ് തന്നെ അവനൊരു കപട അനുകാരിയാകുന്നു. അവന്റെ മദ്യപാനത്തെയോ മോഷണത്തെയോ കള്ളം പറച്ചിലിനെയോ ചീട്ടുകളിയെയോ മുഖവലിയെയോ വിട്ടുകളയാനുള്ള ഒരാശയും അവനിലില്ല. അവൻ കടന്നു വന്നതിന്റെ കാരണം അവൻ നരകത്തെ ഭയക്കുന്നു എന്നതിനാലാകുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനാൽ നിങ്ങളും അതിനുവേണ്ടിയുള്ള ഒരു അപേക്ഷകനാണെന്ന് നിങ്ങൾ അറിയിക്കുകയാകുന്നു. അത് സത്യമാകുന്നു. വാതിലെടുക്കമുള്ളത്, വഴിഞ്ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓ എന്നെ പരിശോധിക്കണമേ കർത്താവേ. ഇപ്പോൾ തന്നെ എന്റെ കേസിനെ പരിശോധിക്കണമേ കർത്താവേ. ഈ വിധം പ്രസംഗിച്ചതിനു ശേഷവും നിന്റെ മുന്നിൽ ന്യായവിധിക്കായി എന്നെ വരാൻ അനുവദിക്കരുതേ. ഓ കർത്താവേ, എന്തെങ്കിലും അശുദ്ധമായ കാര്യം എന്നിലുണ്ടെങ്കിൽ ദയവായി അതെടുത്തു മാറ്റിയാലും. ഞങ്ങൾ ജീവിക്കുന്ന ഈ ദിവസത്തിൽ പുരുഷന്മാരും സ്ത്രീകളും അകന്നകന്നു പോകുന്നവരായി ഞങ്ങൾ കാണുന്നു. അവർ ലജ്ജിതരാകുന്നു. നീ ഒരിക്കൽ പറഞ്ഞു, സിയോന്റെ പുത്രിമാരിൽ ലജ്ജ പോലും കാണാൻ സാധ്യതയില്ല. ഇനി ഒരിക്കലും ലജ്ജ ഉണ്ടാകാതിരിക്കാനായി അവരിൽ നിന്നും പ്രാതിപത്യം എടുത്തു മാറ്റപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. ഓ കർത്താവേ, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. വിദൂരത്തുള്ള ആ ടൈം പീസ് വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയും ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രം ശേഷിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വലിയ നാശം വരികയും അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടുകയും ചെയ്യട്ടെ എന്നായിരിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഇന്ന് രാവിലെ ഉണർത്തണമേ. ഞങ്ങളെ കുലുക്കണമേ കർത്താവേ. പ്രത്യക്ഷമാക്കലിന്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നു. അതറിയാനായി ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നിരിക്കുന്നു കർത്താവേ. ദശലക്ഷങ്ങൾ ദശലക്ഷങ്ങൾ തങ്ങളുടെ മുതുകളെ കാട്ടിക്കൊണ്ട് ദൂരം പോകുന്നത് ഞങ്ങൾ കാണുന്നു. എനിക്കെന്ത് ചെയ്യാനാകും? എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അതിശയപ്പെടുന്നു. ഓ കർത്താവേ, അവിടെ എന്തെങ്കിലും ഉണ്ടോ കർത്താവേ? ജനങ്ങളിലേക്ക് ഞാൻ സന്ദേശത്തെ കൊണ്ടുപോകുന്നതിന് കൂടുതൽ പ്രസംഗവും കൂടുതൽ പ്രാർത്ഥനയും കൂടുതലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം കർത്താവേ. എനിക്കെന്തു ചെയ്യാൻ സാധിക്കും? അവർ അതിനെ തുടർച്ചയായി നിരാകരിച്ചു കളയുന്നു. നീ മഹത്തായ അത്ഭുതങ്ങളും നിന്റെ വലിയ അടയാളങ്ങളെയും കാട്ടി. അപ്പോഴും ജനങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അത് നിന്റെ വചനം തികച്ചും നിറവേറ്റാൻ വേണ്ടിയല്ലേ? എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും എന്ന ആ സമയമാണോ? കർത്താവാം ദൈവമേ, ഭൂമിയിലെ ഈ അവസാന അടയാളത്തെ കാണാനായി ഇന്ന് രാവിലെ സമയം ജനങ്ങളെ ഉണർത്തണമേ. നീ ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകണമെന്ന് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ നേരം ഇവിടെയായിരിക്കുന്ന ഈ ചെറിയ കൂട്ടം ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, സഹോദരൻ നേവിലയിൽ തുടങ്ങണമേ. അവന്റെ ശരീരത്തെ സുഖമാക്കണമേ കർത്താവേ. അവൻ ഇന്ന് രാവിലെ നേരം സുഖമില്ലാതിരിക്കുന്നു, വയറിളകി മറിഞ്ഞിരിക്കുന്നു. കർത്താവേ, നിന്റെ സൗഖ്യമാക്കുന്ന ശക്തി അവന്റെ മേൽ വെക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ പ്രാണനെ ഇളക്കണമേ. ദൈവമേ, ഈ കൂട്ടായ്മയുടെ ഇടയിലേക്ക് പോകണമേ. ന്യായവിധി നാൾ വരെയും ഞാൻ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കത് കണക്ക് സമർപ്പിക്കേണ്ടി വരുമല്ലോ. ഞാൻ നിന്റെ വചനം വായിച്ചിരിക്കുന്നു, വാതിലെടുക്കമുള്ളത് വഴിഞ്ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഓ കർത്താവേ, ആ ചുരുക്കമായവർ ഇതായിരിക്കട്ടെ. അവരിൽ ചിലരെങ്കിലും നീ അനുവദിക്കില്ലേ കർത്താവേ? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും നീ അത് അനുവദിക്കണമേ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, സഹായിക്കാനായി ജനങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു. എനിക്ക് വിശന്നാൽ അവരെന്നെ ഘോഷിപ്പിക്കുന്നു. എനിക്കൊരു മേൽക്കുപ്പായം ആവശ്യമെങ്കിൽ അവർ എനിക്കത് വാങ്ങിത്തരുന്നു. സുവിശേഷം പ്രസംഗിക്കാനായി അവർ ഒരുമിച്ച് പോയി എനിക്കൊരു കാർ വാങ്ങിത്തന്നു. അവർ ആ വിധത്തിലെല്ലാം ചെയ്തിരിക്കുന്നു. ഓ പിതാവേ, ഇന്ന് രാവിലെ നേരം അവരുടെ പ്രാണനകളെ പരിശോധിക്കണമേ. ദയവായി ചെയ്താലും അത് നിന്റെ മുന്നിൽ വെച്ച് അവർ തിരിഞ്ഞു നോക്കാനിടയാകട്ടെ. എനിക്കറിയില്ല, ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അവർ ഓരോരുത്തരും ഉണ്ടെന്ന് ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. എന്നെയും കൂടെ അതിലിടണം കർത്താവെ. കർത്താവെ, ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെനിക്ക് വെളിപ്പെടുത്തണമേ. ഞാൻ ഇപ്പോൾ തന്നെ അതിനെ ശരിയാക്കുന്നതാകുന്നു. ആ നദിയിൽ ആ പ്രഭാതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് ഞാനത് തീർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ദിവസം പോകാൻ ആഗ്രഹിക്കുന്നു. അതെപ്പോഴാകുമെന്ന് എനിക്കറിയില്ല, അതൊരു പക്ഷേ ഇന്നാകാം. അങ്ങനെ തന്നെ എന്നെ അറിയാൻ സഹായിക്കുകയും ഈ ജനങ്ങളെ അറിയാനും സഹായിക്കണമേ. നമ്മുടെ ഹൃദയങ്ങൾ ഉദാസീനമായിരിക്കുന്നത് നാം കാണുമ്പോൾ, ഓ, ഒരു സന്ദേശം റേഡിയോയിലൂടെ കേൾക്കുന്നതിനാലോ പള്ളിയിലേക്ക് പോകുന്നതിനാലോ നാം ആനന്ദിക്കും. ഒരു നല്ല സന്ദേശത്തെ നാം പ്രകീർത്തിക്കും. എവിടെയാണ് യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് നാം ശ്രദ്ധിക്കുകയില്ല. എന്നാൽ കർത്താവേ, പാപമത്രമാത്രം ഒരു ക്ലേശമായി തീർന്നിട്ട് അത് ഞങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീരൊഴുക്കുകയും അതിനെതിരായി നിന്നുകൊണ്ട് നടുവുറപ്പട്ടും കരഞ്ഞുകൊണ്ട് പട്ടണത്ത് നടക്കുന്ന കൊടിയ അറപ്പുകൾക്കെതിരായി കഴിയുന്നതെല്ലാം ചെയ്യുന്നില്ലേ? കർത്താവേ, അത് ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദൂതൻ കാണുകയും ഞങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്യട്ടെ. അതനുവദിക്കണം കർത്താവേ. കർത്താവായ യേശുവേ, ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തയ്യാറാക്കി നീ ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന വാസ്തവമായ അടയാളങ്ങളെ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെ ഈ തലമുറയിലെ അവസാന അടയാളത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയിക്കാനായി വേഗം വരണമേ. ദേശത്ത് മനുഷ്യർ ജീവിച്ചുകൊണ്ട് മറ്റൊരുവന്റെ ഭാര്യയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനാൽ ഞങ്ങൾ ആ നിയമാനുസൃതമല്ലായ്മ കാണുന്നു. അതുമാത്രമല്ല, ആ ചെറിയ പെൺകുട്ടികൾ തെരുവിൽ 13-നും 18-നും മധ്യേ വയസ്സുള്ള നൂറുകണക്കിന് കുട്ടികൾ സ്കൂൾ വിട്ടുപോരുകയും അമ്മമാരായി തീരുകയും ചെയ്യുന്നു. യാതൊരു ബഹുമാനവുമില്ല. എങ്ങനെയാണ് ആ സ്ത്രീകൾ അവർ തന്നെത്താൻ മദ്യപിക്കുന്നതിനാലും പുകവലിക്കുന്നതിനാലും വിഷമായി തീർന്നിരിക്കുന്നത്? ടെലിവിഷനും മറ്റും കുട്ടികളുടെ മനസ്സിനെ ദുഷിച്ചതാക്കി തീർത്തിരിക്കുന്നു. ഓ കർത്താവേ, അതിനെത്ര കാലം കൂടെ നിലനിൽക്കാൻ സാധിക്കും? നീയൊരു പവിത്ര ദൈവമാകുന്നു. ഓ പിതാവേ, എന്തെങ്കിലും വളരെ വേഗം തന്നെ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് അസാധാരണമായി തോന്നുന്നു കർത്താവേ.
I don't know what to say, but I pray, Lord, that you'll place in our hearts of what to do. Grant these things, Lord.
എനിക്കെന്തു പറയണമെന്ന് അറിയില്ല. എന്നാൽ കർത്താവേ, എന്തു ചെയ്യണമെന്ന് നീ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അനുവദിക്കണമേ കർത്താവേ. ഞങ്ങൾ അവയെ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. സമയം അടുത്തിരിക്കുന്നു. യുക്തിചിന്തയുള്ള ഏതൊരു വിവേകമുള്ള മനുഷ്യനും എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാം. ശരിയായ മനോനിലയുള്ളതും ഈ കെട്ടിടത്തിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ലോകത്തിന് ഈ വ്യവസ്ഥയിൽ തുടരാൻ കഴിയില്ല എന്നറിയാം. കൂട്ടുകാരെ, നമുക്ക് തുടരാൻ സാധിക്കില്ല. ഒരു കാര്യം പോലുമില്ല. നിങ്ങളുടെ പാസ്റ്ററായും സഹോദരനായും ഇന്ന് രാവിലെ നേരം യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നിനും നിങ്ങളെ വഴികാട്ടാൻ സാധിക്കില്ല. എനിക്കറിയാവുന്ന മറ്റൊന്നുമില്ല. മേഘങ്ങളിലേക്ക് ലടുക്കപ്പെടൽ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളിലേക്ക് ശ്രദ്ധ തിരിപ്പിൻ. എന്റെ അറിവൻ പ്രകാരം സകാലതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചോദിക്കും, മൃഗത്തിന്റെ മുദ്രയെ പറ്റി എന്താകുന്നു? അത് ഉപദ്രവകാലത്തിലാണ് വരിക. അപ്പോഴേക്കും സഭ പൊയ്ക്കഴിഞ്ഞിരിക്കും. ഇവയെ അടയാളപ്പെടുത്തേണ്ട ആവശ്യം വരില്ല. ഇവയെല്ലാം പൊയ്ക്കഴിഞ്ഞിരിക്കും. നോക്കൂ, അടയാളപ്പെടുത്തൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടയാളപ്പെടുത്തൽ ഏത് വർഗത്തിൽപ്പെടുന്നു എന്നതിനെ കാണിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് ഓടുക, വളരെ വേഗത്തിൽ അവങ്കിലേക്ക് ഓടിക്കൊള്ളുക. നാം ഇവിടെ ഒരു നിമിഷം കാത്തു നിൽക്കുമ്പോൾ, ഇന്നു രാവിലെ നേരം ഞാൻ ആശ്ചര്യപ്പെടുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് പോലെ എനിക്കും തോന്നുന്നു, ദൈവമേ എന്നെ പരിശോധിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ആ വിധത്തിൽ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇങ്ങനെയുള്ള സന്ദേശം സ്നേഹിത ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തരാക്കുകയില്ല. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തും, നിങ്ങളവരെ തരം താഴ്ത്തും. ആരെങ്കിലും അത് ചെയ്യേണ്ടതുണ്ട്. അത് മറ്റാരെങ്കിലും ചെയ്തെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതങ്ങനെ ചെയ്യാനായി എന്റെ മേൽ ചീട്ടുപണിരിക്കുന്നു. എനിക്ക് സ്ത്രീകളെ തേച്ചു വൃത്തിയാക്കണമെങ്കിൽ ഞാൻ തേച്ചു വൃത്തിയാക്കട്ടെ. ഞാൻ ദാവീദ് പറഞ്ഞു, പാപത്തോടെ തമ്പുകളിൽ പാർക്കുന്നതിനേക്കാൾ ഞാൻ ആലയത്തിലെ ഒരു ചവിട്ടിയായിരിക്കും നല്ലത്. അത് ശരിയാകുന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ നിങ്ങളത് ചെയ്യുക. ലജ്ജിക്കരുത്. അവിടെ ഒരു ഓർക്കുക, അതൊരു മഹത്തായ കാര്യമാണെന്ന് എനിക്കറിയാം. പറയും, ബ്രദർ ബ്രഹാം, എട്ട് ആത്മാക്കൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞില്ലേ? എത്ര പേർ രക്ഷപ്രാപിക്കുമെന്ന് എനിക്കറിയില്ല. അതെനിക്ക് നിങ്ങളോട് പറയാനാകില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു, ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ അവർ വളരെ കുറച്ചായിരിക്കും. അവനായിരുന്ന ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, എത്ര പേർ രക്ഷപ്പെട്ടത്. നോഹയുടെ നാളിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, ലോത്തിന്റെ നാളിനെ കുറിച്ചും മറ്റെല്ലാവരുടെയും പറ്റി ചിന്തിച്ചു നോക്കൂ. അവൻ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിലും അപ്രകാരം തന്നെയാകും, കാരണം വാതിലിടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങൾ തനി അവനോടൊപ്പം പോകേണ്ടി വരും, അത്ര തന്നെ. കാണുന്നോ? എന്നാൽ അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. ഇത് സുവിശേഷ സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. വളരെ കുറച്ചുപേർ ആ ചുരുക്കം പേരിൽ ഉൾപ്പെട്ടിരിക്കുക. അത് കഠിനവും പ്രയാസമേറിയ കാര്യമാണെന്ന് എനിക്കറിയാം. അത് പറയാനായി നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യ സ്നേഹം ഒരു ഞെക്കൽ കിടക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അത് നിങ്ങളോട് പറയാനായി എന്നെ നിർബന്ധിക്കുന്നു. ഇപ്പോൾ അബ്രഹാമിന് നാൾക്കളിൽ പ്രകടിപ്പിക്കപ്പെട്ട അതേ ആത്മാവ് ക്രിസ്തുവിന് നാളുകളിൽ പ്രകടിപ്പിക്കപ്പെട്ടത് അതേ കാര്യം ചെയ്യാനായി ഇന്നിവിടെ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സത്യമാണ് പറഞ്ഞെങ്കിൽ ആ സത്യത്തെ ദൈവം തന്നെ സാധൂകരിക്കട്ടെ. ഞാൻ എന്റെ വാക്കിനെ കാക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ വാക്കിൽ സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനാകുന്നു. നിങ്ങൾ നിങ്ങളുടെ വാക്കിനെ കാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാക്കിൽ സ്ഥിരതയില്ലാത്ത ഒരാളാകുന്നു. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു വാക്ക് തരാനും എനിക്കതിന് സാധിക്കാതെയും ഇരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാനായി വരും. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പ്രതിജ്ഞ ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചാൽ ഞാനൊരു കാപട്യക്കാരനാകുന്നു. ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നു, എന്നാൽ എനിക്ക് നിങ്ങൾക്ക് പണമെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ എനിക്ക് കഴിയാവുന്ന ഏറ്റവും നന്നായി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യും. കാണുന്നോ? നാം എല്ലാവരും ദൈവത്തോട് എന്തെങ്കിലും പ്രതിജ്ഞ ചെയ്തിരിക്കാം. നാം നമ്മുടെ ജീവിതങ്ങളെ അവനെ പ്രതിജ്ഞ ചെയ്തിരിക്കാം. അതിനെപ്പറ്റി നമുക്ക് ആത്മാർത്ഥമുള്ളവരാകാം. പുറത്തേക്ക് നടന്നു വന്ന് ഇങ്ങനെ പറയരുത്, അതേ ഇപ്പോൾ നോക്കൂ, ഞാനൊരു പ്രസ്ബിറ്റേറിയനാകുന്നു, ഞാനൊരു മെത്തഡിസ്റ്റ് ആകുന്നു, ഞാനൊരു പെന്തക്കോസ്റ്റ് ആകുന്നു, ഞാൻ ചർച്ച് ഓഫ് ഗോഡിൽപ്പെട്ടതാകുന്നു, ഞാനൊരു നാസറിൻകാരനാകുന്നു, ഞാൻ പിൽഗ്രിം ഹോളിനെസ്സുകാരനാകുന്നു. അങ്ങനെ ചിന്തിക്കരുത്. അവരിൽപ്പെട്ട ദശലക്ഷം പേർ നരകത്തിലുണ്ടാകാം. നിങ്ങൾ ക്രിസ്തുവിലായി ഒരു ക്രിസ്ത്യാനിയായിരിക്കുക. ബ്രദർ ബ്രഹാം, ഇപ്പോൾ എന്നെയും പ്രാർത്ഥന ഓർക്കണം. ഞാൻ കൈയുയർത്തുന്നു പറയാൻ എത്രവർ ആഗ്രഹിക്കുന്നു? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നീ അവരുടെ കൈകളെ കാണുന്നു. ആ മണിക്കൂറുകയാകുന്നു. മഹാൻ പരിശുദ്ധാത്മാവ് ഈ കെട്ടിടത്തിന് മുഴുവനുമായി ഇന്ന് രാവിലെ നേരം പ്രശാന്തമാക്കിയിരിക്കുന്നു. നിന്റെ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നു. നിന്റെ വചനത്തെ മാനിക്കുന്നതിനായി നീ ഇവിടെ ആയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവായി ഞാൻ നടുകയും രാവും പകലും നനയ്ക്കുകയും എന്റെ കയ്യിൽ നിന്ന് ആരും അതിനെ തട്ടിപ്പറിക്കുകയുമില്ല. ഒരു ഉദ്ദേശം ചെയ്യാനായി നീ നിന്റെ വചനത്തെ അയച്ചിരിക്കുന്നു. അത് ചെയ്യേണ്ടതുണ്ട്. കർത്താവെ, തിരുവചനം നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് പറയുന്നു. നിന്റെ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിന്നിലായിരുന്നു എന്നത് അന്നുള്ള ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കിയിരുന്നു. അത് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മീനെടുക്കാനായി ഭൂമിയിൽ കന്യകയിൽ പിറന്ന ദൈവപുത്രനായി വന്നപ്പോഴായിരുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവർ നിന്നിൽ കണ്ടപ്പോൾ അവർ അതിനെ മറ്റൊന്നാക്കാൻ ശ്രമിച്ചു. കർത്താവെ, നീ അവരോട് പറഞ്ഞത് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാനല്ല, അതിനിൽ വസിക്കുന്നതിന്റെ പിതാവത്രേ എന്നായിരുന്നു. അവനാണ് ആ പ്രവൃത്തികൾ ചെയ്തിരുന്നത്. നിങ്ങൾ അബ്രഹാമിനെ നിങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ അബ്രഹാം എന്ത് ദിവസം കണ്ടിരുന്നു? തീർച്ചയായും അവൻ കണ്ടു. ആ അടയാളവും പ്രവൃത്തിയും കണ്ടപ്പോൾ അവൻ അവന്റെ വശത്തായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്റെ ദിവസം കാണുകയും ആനന്ദിക്കുകയും ചെയ്തു. പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തിനെയും ദൈവശക്തിയെയും അറിയാകൊണ്ട് പാപം ചെയ്യുന്നു. ഒരു പുത്രനെ കൊണ്ടുവരാനായി ദൈവം എങ്ങനെയാണ് ആ കന്യകയുടെ മേൽ നിഴലിട്ടത്? ഒരു കന്യകാ ജനനത്താൽ ആ ഒരു മനുഷ്യനിൽ അവന്റെ പൂർണ്ണശക്തിയാൽ അവൻ സ്വയം വധിച്ചിരുന്നു. അവനൊരു ബലിയായി നൽകിയ തന്റെ സ്വന്തം ശരീരത്തിൽ നിന്നും രക്തം നൽകിക്കൊണ്ട് തനിക്ക് ജീവിക്കേണ്ടതിന് ജനങ്ങളെ ശുദ്ധീകരിക്കാനായി എങ്ങനെയാണ് സാധിക്കുന്നത്? തന്റെ പ്രവൃത്തി എങ്ങനെ കത്തിയരിക്കൽ വരെ തുടരാൻ സാധിക്കും? ഓ ദൈവമേ, അത് കാണാനായി ജനങ്ങളെ ഉണർത്തണമേ, ഇതനുവദിക്കണമേ, കൈകളെ ഉയർത്തി ഓരോരുത്തരെയും രക്ഷിക്കണമേ, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, എന്റെ കൈകളും ഉയർന്നിരിക്കുന്നു, എന്നെ ശുദ്ധീകരിക്കണം. കർത്താവേ, ഇത് തിരുത്തലിന്റെ വീടാകുന്നു, ഈ സ്ഥലം കഴുകപ്പെടേണ്ട ഇടമാണല്ലോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നേരം നമ്മെ കഴുകുകയും എല്ലാ ദുർഗന്ധത്തെയും അകറ്റുകയും ചെയ്യട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിന്റെ നിറവിനെ കൂടാതെ ഒരു വ്യക്തി പോലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ പുറമേയുള്ള ഒരു ചലനം പോലും ഉണ്ടാകാൻ ഇടയാകരുതേ. എന്നാൽ കർത്താവേ, അകത്തേക്ക് പോയിട്ട് കവചത്തെ വലിച്ചെടുത്ത് ഞങ്ങൾ എന്താണെന്ന് ഞങ്ങളെ കാട്ടണമേ. കർത്താവേ, ഇതനുവദിക്കുകയും അത് കഴിഞ്ഞ് നിന്റെ ആത്മാവിനാൽ ഒരു ശുദ്ധവും യഥാർത്ഥവുമായ ഹൃദയത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ സമയത്തെ കഠിനമായ ശോധനയിലും പീഡനത്തിലും കൂടെ ആ ദിവസത്തിനായി കാത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നീ ഞങ്ങൾക്ക് മാധുര്യവും ഏറ്റവും അടുത്ത തുണയുമായിരിക്കണമേ. പട്ടണത്തിലെ പാപങ്ങളാൽ ഞങ്ങളുടെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകുമ്പോൾ പരിശുദ്ധാത്മാവ് താഴേക്ക് നോക്കി പറയമിടവരട്ടെ, എനിക്ക് മുദ്രയിടാൻ സാധിക്കുന്ന ഒരെണ്ണം അവിടെയുണ്ട്, അവൻ എന്റേതാകുന്നു, അവൾ എന്റേതാകുന്നു, ഇതനുവദിക്കണമേ. അത് ഇന്ന് ഞങ്ങളുടെ ഇടയിൽ കാണാനിടയാകട്ടെ. ഇത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ആമേൻ. ദിവസത്തിന്റെ അവസാനത്ത് ഞാൻ നദിക്കരയിൽ വരുമ്പോൾ ദുഃഖത്തിന്റെ അവസാനത്തെ കാറ്റും വീശിക്കഴിഞ്ഞിരിക്കും, വഴി കാട്ടാനായി അവിടെ ആരെങ്കിലും കാത്തുകൊണ്ട് നിൽക്കും. ഞാൻ ഒറ്റയ്ക്ക് യോർദാൻ കടക്കേണ്ടി വരികയില്ല. ഞാൻ ഒറ്റയ്ക്ക് യോർദാൻ കടക്കേണ്ടി വരികയില്ല. എന്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരത്തിനായി യേശു മരിച്ചു. അന്ധകാരം ഞാൻ കാണുമ്പോൾ അവൻ എനിക്കായി കാത്തിരിക്കുന്നുണ്ടാകും. എനിക്കൊറ്റയ്ക്ക് യോർദാൻ കടക്കേണ്ടി വരികയില്ല. ഞാൻ അവനെ ഇപ്പോൾ തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു. വിലയേറിയ കർത്താവേ, എന്റെ കൈപിടിച്ചെന്നെ നയിക്കണമേ. തെറ്റായ എന്തിനേയും ശരിയല്ലാതായി കാണുന്ന സകലത്തിനുമെതിരായി വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ നിൽക്കാൻ ഇടയാകട്ടെ. കർത്താവേ, എനിക്ക് ചെയ്യാൻ കഴിയുന്ന സകലതും ചെയ്തു കഴിയുമ്പോൾ എന്നെ നിൽക്കാൻ സഹായിക്കണമേ. എന്റെ കൈയെടുത്ത് അതിലൂടെ എന്നെ വലിക്കണമേ. കർത്താവേ, എന്തെങ്കിലും ചെയ്ത് എന്നെ നിൽക്കാൻ അനുവദിക്കണമേ. ആ വക കാര്യങ്ങൾ വരുമ്പോൾ, ഈ ലോകത്തിന്റെ സകല സമ്പാദ്യവും അതിന്റെ സകല പകിട്ടും കടന്നു വരുമ്പോൾ, അതിൽ നിന്നും എന്റെ കണ്ണുകളെ അന്ധമാക്കി എനിക്കായി മരിച്ചവനെ മാത്രം നോക്കുവാൻ എന്നെ അനുവദിക്കണമേ. അതെനിക്കുള്ള എല്ലാ കൂട്ടുകാരെയും നഷ്ടമാക്കിയാലും എനിക്കുള്ള സകലതും നഷ്ടമാക്കുമെങ്കിലും അതെനിക്ക് യാതൊന്നും അർത്ഥമാക്കില്ല. ഞാൻ അതിനെ എല്ലാ മൽത്താരയിലേക്ക് സമർപ്പിക്കുന്നു. അതാണത് ഞാൻ വിശ്വസ്തനായി നിൽക്കാനിടയാകട്ടെ. ഏതെങ്കിലും ഒരു നാൾ ശ്വാസം എന്റെ മുഖത്തിനെതിരായി വീശുമ്പോൾ എന്റെ ഹൃദയം പോയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിയുകയും എന്റെ ദിവസം അവസാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുകയും ചെയ്യും. എന്റെ സമയം കഴിഞ്ഞിരിക്കുകയും എന്റെ ചീട്ട് അലമാരയിൽ നിന്നും എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് യോർദാൻ മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അവിടെ ഉണ്ടായിരിക്കും. അതേ അന്ധകാരത്തെ ഞാൻ കാണുമ്പോൾ അവൻ എനിക്കായി അവിടെ കാത്തുനിൽക്കും. ഞാൻ ഒറ്റയ്ക്ക് യോർദാൻ മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവനായി ഞാനിപ്പോൾ നിൽക്കുമെങ്കിൽ അപ്പോൾ അവൻ എനിക്കായി നിൽക്കും. എനിക്കായി മരിച്ചവന് വേണ്ടി ഞാൻ ജീവിക്കും. അപ്പോൾ എന്റെ ജീവിതം എത്ര സന്തോഷപൂരിതമായിരിക്കും. ആ വിധത്തിലാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. രോഗികളായ ജനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പ്രാർത്ഥനാ കാർഡുകൾ വല്ലതും കൊടുത്തിരുന്നോ? ഞാൻ മറന്നുപോയി. അവർ പ്രാർത്ഥനാ കാർഡുകൾ കൊടുത്തിരുന്നോ? കാർഡുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും പ്രാർത്ഥനാ കാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവിനായി ഞാനിപ്പോൾ കാത്തുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രം കഴിഞ്ഞാൽ വിശ്വസിക്കുക, സംശയിക്കരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുമെങ്കിൽ അതെന്തായാലും എനിക്കറിയില്ല. നിങ്ങളുടെ കൈ ഉയർത്തുമെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. എന്നാൽ ദൈവം ഇവിടെ വെളിപ്പെടുത്തുമെങ്കിൽ അതവിടെ നശീകരണത്തിന് മുമ്പ് സന്ദേശം കൊണ്ടുവന്ന അതേ ദൂതൻ തന്നെയെന്ന് വിശ്വസിക്കുമോ? ഇപ്പോൾ വരാനിരിക്കുന്ന മറ്റൊരു നശീകരണ മുമ്പായി അത് കൊണ്ടുവരുന്നത് അതേ ദൂതൻ തന്നെയാകുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? നിങ്ങളത് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടു. ശരി ശരി, കർത്താവ് അത് തരാനിടയാകട്ടെ. അവൻ എന്റെ വളരെ അടുത്തായിരിക്കുന്നു, മറ്റൊരാൾ എന്റെ വളരെ അടുത്തായിരിക്കുന്നു. അതിവിടെയുള്ള ശ്രീമതി സ്നൈഡറാണ്, അതല്ലെങ്കിൽ ഇവിടെയുള്ള ശ്രീമതി മർഫിയാകുന്നു. അവരുടെ പേരെന്തായാലും ശരി, ഇവിടെ തന്നിരിക്കുന്നു. എനിക്കവരെ അറിയാം. എനിക്ക് ഈ മനുഷ്യനറിയില്ല. അദ്ദേഹം എനിക്ക് ഒരു അപരിചിതനാകുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തെ അറിയുന്നു. ദൈവം അത് വെളിപ്പെടുത്തുമെങ്കിൽ അത് ഞാനല്ല എന്ന് എത്ര പേർക്ക് അറിയാൻ സാധിക്കും. എന്നെ നോക്കരുത്. എന്റെ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കെൻഡുക്കയിലെ അറിവില്ലാത്ത ആളാകുന്നു. എന്റെ സ്വന്തം പേരെഴുതാൻ വിദ്യാഭ്യാസം പോലും എനിക്കില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അവനെ അറിയുന്നു. അതാണ് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ എന്റെ ഗ്രാമറിന് യാതൊരു പ്രാധാന്യവും കൊടുക്കരുത്. ഇന്ന് രാവിലത്തെ എന്റെ സന്ദേശം വരി മുറിഞ്ഞതും മറ്റും പോലെയായിരുന്നു. നിങ്ങളുടെ ടാർഗറ്റ് സീറോയിലല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിനെ ബൈബിളുമായി നേരെ നോക്കിക്കൊള്ളുക. നിങ്ങളുടെ പ്രതീക്ഷ അതിലല്ലാതിരിക്കുമ്പോൾ നിങ്ങളതിനെ അവിടെ ഇട്ട് നോക്കുക. നിങ്ങളുടെ ചിന്തയുമായി നിലയിലാക്കരുത്, അവൻ പറഞ്ഞിട്ടുള്ളതുമായി നിലയിലാക്കുക. വാതിലെടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും വാതിൽ വീതിയേറിയതും അതുവഴി കടന്നുപോകുന്നവർ അനേകരമത്രേ. ദശലക്ഷം പേർ അവിടേക്ക് പോകുന്നു. ഒരു പക്ഷേ ദശലക്ഷത്തിൽ ഒന്നാകാം അതുവഴി കടന്നു പോകുന്നത്. അവിടെയാണ് നിങ്ങൾ. അങ്ങനെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവൻ അത് എത്ര പേരാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവൻ പറഞ്ഞു, നോഹയുടെ നാൾക്കിൽ എന്ന പോലെ 8 ആത്മാക്കൾ, സോദോമന്റെ നാൾക്കളിൽ എന്ന പോലെ 3, അത് മുഴുവനിൽ നിന്നും തീയിൽ നിന്നും 3 രക്ഷപ്രാപിച്ചു അതുപോലെയാകും. ഇപ്പോൾ ആരെങ്കിലും വാസ്തവമായും ആത്മീയരാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് കഴിയുന്നതിലും വളരെ ദൃഢമായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ കൈ ഉയർത്തിയിരിക്കുന്നു. എനിക്കവനെ അറിയില്ല, ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. എനിക്കവനെ പറ്റി യാതൊന്നും തന്നെ അറിയില്ല. അവൻ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നോക്കൂ, അവനൊരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് ശരിയാണ്. ഇപ്പോൾ കർത്താവ് എന്നോട് പറയുകയാണെങ്കിൽ, ആ മനുഷ്യൻ എന്നിൽ നിന്നും അത്രയും ദൂരമായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലാണ്. അവിടെയായിട്ട് അവനിരിക്കുന്നു. എന്താണ് അവന്റെ ആവശ്യം എന്താണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുമെങ്കിൽ എനിക്ക് അവനെ സൌഖ്യമാക്കാൻ സാധിക്കില്ല. എനിക്ക് കഴിയില്ല. എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ദൈവം അത് മുന്നമേ തന്നെ ചെയ്തിരിക്കുന്നു. എന്നാൽ അത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. എല്ലാവരും ഇപ്പോൾ കാണുന്നു, അവൻ ഇവിടെ തന്നെ അതേ ആത്മാവായിട്ട് തന്നെയാകുന്നു. ഓർക്കൂ, അവസാന സമയത്തിന് മുമ്പ് യേശു അത് വാഗ്ദത്തം ചെയ്തിരുന്നു. അതെല്ലായ്പ്പോഴും അവസാനത്തെ അടയാളമായിരുന്നു. കഴിഞ്ഞ ദിവസം ലിയോയും ഞാനും പട്ടണത്തിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങളിൽ ആരോ സംസാരിച്ചുകൊണ്ടിരുന്നു, ഒരു മാറ്റം വരുന്നതായി എനിക്ക് തോന്നിക്കൊണ്ടിരുന്നു. ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതെന്റെ മിനിസ്ട്രിയിലെ ഒരു മാറ്റമാകാനിടയില്ല, കാരണം അത് ഇതിലും അധികമാകാനിടയില്ല. എന്നാൽ അതെന്നിൽ ഒരു മാറ്റമുണ്ടാക്കിയേക്കാം. ഞാൻ എല്ലായ്പ്പോഴും ക്ഷീണിതനായിട്ട് ജനങ്ങളെന്നെ നയിക്കുകയും നടത്തുകയും ചെയ്തിട്ട് ഈ വഴിയിലും ആ വഴിയിലൂടെയും നടത്തിയിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായി കർത്താവിനോട് വളരെ മുമ്പ് തന്നെ പറയുമായിരുന്നു. എന്നാൽ ഞാൻ ഇന്നായിരിക്കുന്ന ഘട്ടത്തിലാകില്ലായിരുന്നു. ദൈവവുമായി ഒറ്റയ്ക്കായിരിക്കാം ഞാൻ ഈ അടുത്ത ആഴ്ചയിൽ പുറത്തു പോകാൻ പോകുന്നു. അതെ സാർ, ഞാൻ എനിക്ക് തികച്ചും സ്വർഗത്തിന് കേട്ടിരിക്കണം. ഞാൻ ക്ഷീണിതരായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്റെ സ്വന്തം ദൃഢവിശ്വാസത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യൻ അത് നേരെ തിരികെ അവന്റെ പിന്നിലേക്ക് വരുന്നു. അവൻ നേരെ പിന്നിലായിട്ടിരിക്കുന്നു, കാരണം ആ മനുഷ്യൻ വിശ്വസിക്കുന്നു. അവൻ വാസ്തവമായും വിശ്വസിക്കുന്നു. ഞാൻ ശ്രോതാക്കളെ എല്ലായിടത്തും ശ്രദ്ധിക്കുന്നുണ്ട്. അത് നേരെ ആ മനുഷ്യന്റെ പിന്നിലായി വന്നിരിക്കുന്നു. അവൻ ആവശ്യക്കാരനാകുന്നു. അവൻ ഭാരപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവൻ ഭാരപ്പെട്ടിരിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയിട്ടാകുന്നു. അത് ശരിയാകുന്നു. താങ്കൾ മറ്റാർക്കോ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റാരോ ഉണ്ട്. അത് ശരിയാണ്. അങ്ങനെയല്ലേ? അതൊരു സുഹൃത്താകുന്നു. ആ സുഹൃത്തിന്റെ കുഴപ്പമെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്നെ ദൈവത്തിന്റെ ദാസനെ വിശ്വസിക്കുമോ? അത് മദ്യപാനമാകുന്നു. അത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടു. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇവിടെ ആരോ ഒരാൾ തന്റെ കൈ ഉയർത്തി. ഇവിടെ പിന്നിലുള്ള ഒരു സ്ത്രീയായിരുന്നു. ആരോ ഒരാൾ, അതെ അതെ. നിങ്ങൾക്കെന്നെ അറിയില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപരിചിതനല്ലേ? എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തുമെങ്കിൽ എന്നെ അവന്റെ ദാസനെ വിശ്വസിക്കുമോ? ചെറിയ മകളെ, അവിടെയുള്ള ആ കുഞ്ഞിനെ കുറിച്ച് എന്തിനാണ് നീ വിഷമിക്കുന്നത്? അത് ശരിയാണ്, ആ കുഞ്ഞിന്റെ മുഖത്ത് വരട്ട് ചൊറിയുണ്ട്. അതിന് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ ഒരു അപരിചിതയാണ്. നീ എന്നിന്റെ പ്രിയനും ഇവിടെ ഇരിക്കുന്നു. നീ ഇവിടെ നിന്ന് വരുന്നെന്നും നിന്റെ പേരെന്താണെന്നും എന്നോട് ദൈവത്തിന് പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അവനത് ചെയ്യുമെങ്കിൽ നീ ആ കുഞ്ഞിന്റെ സൗഖ്യത്തെ സ്വീകരിക്കുമോ? ശരി, നിനക്ക് നീ വന്നിരുന്ന സ്ഥലമായ കെൻഡുക്കിയിലെ സോമർസിറ്റിയിൽ തിരികെ പോകാം. അവൻ ശരിയാകുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് വിശ്വസിക്കാനായാൽ നിന്റെ കുഞ്ഞിന്റെ മുഖത്തൊന്നും ആ വരട്ട് ചൊറി മാറിപ്പോകും. ഞാൻ ആ വാക്കുത്തിരിച്ചപ്പോൾ തന്നെ ഹാളിന്റെ പിൻവശത്തായി കെൻഡുക്കിയിലെ സോമർസെറ്റിലെ ഹൃദയത്തിലെ കുഴപ്പമുള്ള ആരോ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം അവനെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുഴുവൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തുകയും സുഖമാക്കുകയും ചെയ്യും. ഇവിടെ തന്നെ ഇവിടെ അടുത്തെവിടെയോ ഒരു മഹിളയുടെ കൈ അതിന്റെ അടുത്ത് കൂടെ പോകുന്നത് കണ്ടു. ഞാൻ നിങ്ങളുടെ കൈ കണ്ടു. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനല്ലേ മകളെ? എനിക്ക് നിങ്ങളെ അറിയില്ല, നാം ഒരിക്കലും കണ്ടിട്ടില്ല. എന്നെ അവന്റെ ദാസനായി നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിനെ കുറിച്ചുള്ള ഒരു ക്ലേശമുണ്ട്? ദൈവം എനിക്കത് വെളിപ്പെടുത്തിയാൽ അത് ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെയെന്ന് നീ വിശ്വസിക്കുമോ? നിന്റെ ഭർത്താവും അവിടിരിക്കുന്നു, അവനും അതേ കാര്യത്തിന് വിശ്വസിക്കുമോ? നിങ്ങളും അതേ കാര്യത്തിന് വിശ്വസിക്കുമോ? അതവിടെ തൊട്ടടുത്തായിരിക്കുന്ന നിങ്ങളുടെ കൊച്ചുമകളെ പറ്റിയാണ്. അത് ശരിയാണ്, അവൾക്ക് ക്യാൻസർ ആകുന്നു. എന്നാൽ ദൈവം അവളെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തു. ശരി, നിങ്ങളുടെ കൈ ആ കുഞ്ഞിന്റെ മേൽ വയ്ക്കുക. കർത്താവായ യേശുവേ, നിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ആ കുഞ്ഞിനെ കൊല്ലുന്ന ആത്മാവിനെ ഞാൻ കുറ്റം വിധിക്കുന്നു. വിശ്വാസത്താൽ യേശു ക്രിസ്തു രക്തത്തെ ഞാൻ ആ കൊലയാളിയുടെയും കുഞ്ഞിന്റെയും ഇടയിലായി വയ്ക്കുന്നു. അത് ജീവിക്കാനിടയാകട്ടെ. ആമേൻ. ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക, സംശയിക്കരുത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ സകലതും സാധ്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ എല്ലാം സാധ്യമാണ്. കൃത്യമായും പിന്നിലെവിടെയോ ആരോ തന്റെ കൈയുയർത്തി, ആ അവസാനത്തിരിക്കുന്ന താങ്കളാണോ മകളെ? നിങ്ങൾ എന്നെ ദൈവത്തിന്റെ ദാസനാണെന്ന് വിശ്വസിക്കുന്നു? എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. നിങ്ങളുടെ പ്രശ്നമെന്താണ്? ദൈവത്തിന് എന്നെ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ നിങ്ങളുടെ സൗഖ്യദായകനും സംഭാരകനായും അതല്ല എന്തുതന്നെയായാലും അത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? ശരി, എങ്കിൽ നിങ്ങൾക്കുള്ളത് നാഡീക്ഷോഭമാകുന്നു. അതാണ് നിങ്ങളുടെ കുഴപ്പം. അത് ശരിയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അത് ശരിയാണെങ്കിൽ അതിനാൽ സത്യമാണെന്ന് ജനങ്ങൾ കാണാനിടയാകുമല്ലോ. ശരി, അത് നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ വീട്ടിലേക്ക് പോയി സുഖം പ്രാപിച്ചു കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളും കെൻഡുക്കിൽ നിന്നുമാകുന്നു. അത് ശരിയാണ്, നിങ്ങളുടെ തൊട്ടടുത്തായിരിക്കുന്ന മകളെയും കെൻഡുക്കിൽ നിന്നുമാകുന്നു. അവളും അവിടെ നിന്നാകുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്കറിയാമോ? എന്നാൽ നിങ്ങളുടെ കുഴപ്പമെന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനാകും. ഞാൻ നിങ്ങളുടെ കുഴപ്പമെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ സൗഖ്യദാതാവായി നിങ്ങൾ സ്വീകരിക്കുമോ? അത് നിങ്ങളുടെ നിതംബത്തിലാകുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടുക. എല്ലാവരും കാണേണ്ടത് നന്നായി ഉയർത്തുക. ശരി, ഇപ്പോൾ വീട്ടിലേക്ക് പോകുക. അത് നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാനായി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. വിശ്വസിക്കാനായി നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരു മകളായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ മുഖം തൂവാല കൊണ്ട് മറച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല, ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങൾ ഇല്ലിനോയിസിലെ ജോലിയറ്റിൽ നിന്നുമാകുന്നു. നിങ്ങൾക്കൊരു ട്യൂമറുണ്ട്, അത് കൃത്യമായും ശരിയാകുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം, അതെ, അത് സ്ത്രീയായ റോസല്ല കൂട്ടിക്കൊണ്ടുവന്നതാകുന്നു. അത് ശരിയാണ്, നിൽക്കൂ. അവൾ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ അവളെ എനിക്കും അറിയില്ല, അവൾക്കും അറിയില്ലായിരുന്നു. അത് ശരിയാണ്, അതിപ്രകാരം സംഭവിച്ചിട്ട് ആ സ്ത്രീയുടെ വിശ്വാസം അത്രയേറെ വലുതായിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കതറിയില്ലെന്ന കാര്യം നിങ്ങൾക്കറിയാം. ആ ഇരപ്പിടത്തിന്റെ അറ്റത്തായിട്ടിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സുഖമില്ല, അത് നിങ്ങളുടെ കുഞ്ഞാകുന്നു. അത് ശരിയാണ്, ആമേൻ. അതെനിക്കറിയില്ലെന്ന് നിങ്ങൾക്കറിയാം. അതവിടെയാകുന്നു, അത് പരിശുദ്ധാത്മാവാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളത് അംഗീകരിക്കുമോ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാതിലെടുക്കമുള്ളത് വഴിതെരുക്കമുള്ളത് എന്നത് ശരിയാകുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ഇപ്പോൾ ഇവിടെ തന്നെയാകുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇവിടെയാകുന്നു. നിങ്ങളത് വിശ്വസിക്കുമോ? എന്നാൽ സൗഖ്യമാക്കാൻ ഞാൻ ആരുമല്ലെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഞാനൊരു സൗഖ്യപ്പെടുത്തുന്നയാളല്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ സ്വയം പ്രത്യക്ഷമാക്കുന്നതിനായി എന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രം. എനിക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല, എനിക്കൊന്നിനെ കുറിച്ചുമുള്ള അറിവില്ല. എന്നാൽ അത് ചെയ്യുന്നത് അവന്റെ ആത്മാവാകുന്നു എന്ന് നിങ്ങൾ കാണുക. അതുമാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ കാണാനും അവൻ ആഗ്രഹിക്കുന്നു. ഇത് സത്യമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും ഇപ്പോൾ തന്നെ സൗഖ്യമാക്കും. ഇപ്പോൾ അത് കിങ്സ്റ്റണിൽ പ്രവർത്തിച്ചെങ്കിൽ അത് മിഷണറിമാരായിരുന്നു, അതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ആരായാലും ശരി, അത് കിങ്സ്റ്റണിൽ ആയിരക്കണക്കിന് ആളുകളെ സൗഖ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നു. ഇവിടെ ഈ അമേരിക്കയിലത് ഇവിടെ ഇപ്പോൾ നമുക്കുള്ള രീതിയിൽ പ്രവർത്തിക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ആ ചെറിയ തോക്കിനെ ശരിക്കും ചൂണ്ടാൻ കഴിയുന്നില്ല. നിങ്ങളത് വിശ്വസിക്കുന്നു? നിങ്ങളുടെ കൈ ഉയർത്തിയാലും ഇപ്പോൾ ആ കൈകളെ നിങ്ങളടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും മേൽ വെക്കുക. ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇനിമേൽ ഒരു സംശയവും ശേഷിക്കരുത്, അത് അതിനെ അവസാനിപ്പിക്കും. ഓ എന്റെ സഹോദരൻ നേവൽ, ഞാൻ എങ്ങനെ ആശിച്ചിരുന്നു, ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണെന്നാകാം നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാനല്ല, ഇപ്പോൾ ഞാൻ എവിടെയാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ ചെറിയ കാര്യം മാത്രം എനിക്ക് നിങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിഞ്ഞെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് ഇന്ന് രാവിലെ നേരെ ഈ ജനങ്ങളുടെ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതിന് നിങ്ങൾ ബ്രഹാം നിങ്ങളാണത് പറഞ്ഞത്, എനിക്കങ്ങനെ അത് പറയാനാകും? എനിക്ക് നിങ്ങളെ അറിയില്ല. ഇവിടെ ടി വി ബാധിച്ച മറ്റൊരു സ്ത്രീയും കൂടെ ഉണ്ട്. സഹോദരി, നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കുന്നു, എന്നോ ക്ഷമിക്കണം, നിങ്ങൾ ടി വി ബാധിച്ച ഒരു സ്ത്രീക്കായി പ്രാർത്ഥിക്കുന്നു. അതൊരു തലനരച്ച മുടിയുള്ള സ്ത്രീയാകുന്നു. അതെ, അത് ശരിയാണ്, അത് വിശ്വസിക്കുക. ശരി, അവൻ ഇവിടെയാകുന്നു, ഇത് അവന്റെ സാന്നിധ്യമാകുന്നു. ഇപ്പോൾ ഇവിടെ അവൻ എന്താണ് പറഞ്ഞത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവൻ എങ്ങനെ കള്ളം പറയാൻ കഴിയും? നോക്കൂ, അതവന്റെ മേലല്ല, അത് എനിക്ക് വേണ്ടിയുമല്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മേലാകുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ പിന്നിലായിരിക്കുന്ന ഒരു ചെറിയ മകളെ ഞാനിപ്പോൾ നോക്കുന്നു. അവൾക്ക് വളരെ വിശ്വാസമുണ്ടായിരിക്കുന്നു. അവളും അവളുടെ ഭർത്താവും പുതുതായി ക്രിസ്തുവിലേക്ക് വന്നതേയുള്ളൂ. അവൾ ഈ യോഗത്തിലിരിക്കുന്നു. കുറച്ചു മുമ്പ് ഒരു പിളർപ്പ് അവളിൽ നിന്നും ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാൻ പോവുകയായിരുന്നു. അവളുടെ കുഞ്ഞു ജനിക്കാൻ പോവുകയായിരുന്നു. ഡോക്ടർമാർ പിന്നീട് അതിനെ ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കുഞ്ഞു ജനിക്കുകയും അവളുടെ ഹർണി അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുമില്ല. അത് മുഴുവനായും പോയി കഴിഞ്ഞിരുന്നു. കാണുന്നോ, എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഇരിക്കുന്നു? അതുണ്ടായിരുന്നപ്പോൾ അവൾ പ്രസംഗവേദിയിലേക്ക് വന്നിരുന്നില്ല. അവൾ അവിടെ പിന്നിലായിരുന്നു വിശ്വസിക്കുക മാത്രം ചെയ്തു. അതവിടെ പുറകിലായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയല്ലേ ശ്രീമതി ഗ്രീൻ? അവരുടെ കൈ കാണുന്നുണ്ടോ? ഡോക്ടർമാർക്ക് ആ പിളർപ്പ് കാണാൻ പോലും സാധിച്ചില്ല. അത് മുഴുവനും നീങ്ങിപ്പോയിരുന്നു. എന്തുകൊണ്ടാണ്? അവളത് വിശ്വസിച്ചു. അല്പം പുറത്തേക്ക് വന്ന് പറഞ്ഞു, അത് ശരിയാണ്. ഇപ്പോൾ നിങ്ങളും അതേ കാര്യം തന്നെ ചെയ്താൽ നിങ്ങളുടെ സകല ദുഃഖാവസ്ഥകളും നിങ്ങളെ വിട്ടുപോകും. അവനെ കൊല്ലേണ്ടതിന് ഭ്രമിപ്പിക്കുന്ന വിധത്തിലുള്ള സർപ്പമ മനുഷ്യന്റെ കാലിൽ വിഷമിറക്കിയപ്പോൾ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാമായിരുന്നു. അപ്പോൾ ആ മനുഷ്യരത്തിലേക്ക് എന്തോ ചിലതയച്ചിട്ട് അവിടെ വെച്ച് തന്നെ അതിനെ അവസാനിപ്പിച്ചു കളഞ്ഞ ആ ദൈവത്തിന് നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെ എത്ര അധികം കൊന്നുകളയാൻ സാധിക്കും? കാരണം ആ മനുഷ്യൻ ആശങ്കാകുലനായിട്ട് അവനൊരു സഹായത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്കും അത് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്കത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളും മരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കൈ മറ്റേയാളിനെ മേൽ വെച്ചിരിക്കുക. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ക്രിസ്ത്യാനി ചെയ്യുന്നത്. ഇത് പഠിക്കുക, ഇത് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ക്രിസ്തുവിന് ചെയ്യുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും നല്ലവരായിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന് നല്ലവരായിരിക്കുന്നു. നിങ്ങൾ ആരോടെങ്കിലും തെറ്റായി പെരുമാറുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് തെറ്റായി പെരുമാറുന്നു. ഓ എന്റെ, ഓ എനിക്ക് എന്താണ് തോന്നുന്നത് എന്നും ഞാൻ എന്തിലേക്കാണ് നോക്കുന്നത് എന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്നതിലൂടെയും എനിക്ക് ജനങ്ങളെ ഇവയിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ, ഇതെനിക്ക് കാണിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നോക്കൂ, ഈ രാവിലത്തെ സന്ദേശത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തെ ശരിയാക്കി അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാനായ ക്രിസ്തു എങ്ങനെയാണ് തള്ളുന്നത്? ഒരു ഉത്തേജനമല്ല, ഒരിളക്കമല്ല, അതോടൊപ്പം വരുന്നു. എന്നാൽ ഒരു മരിച്ചു പോകാത്ത വിശ്വാസം ഉണ്ടാക്കാൻ നോക്കുന്നു. അത് ഒരിഞ്ച് ശത്രുവിന് കൊടുക്കുക എന്ന് പറയില്ല. ഇപ്പോൾ അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും, അവൻ നിങ്ങളുടെ കേൾക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരാൾ മറ്റേയാളിനായി പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഈ വലുതും നിർണായകവുമായ സമയത്ത് ഇതനേകർക്ക് മരണത്തിന്റെയും ജീവന്റെയും വ്യത്യാസത്തെ ഉളവാക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ വിറയ്ക്കുന്നു. കാരണം കർത്താവേ, എന്റെ മുഴുഹൃദയത്തോടും കൂടെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്ത 5 നിമിഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു രോഗിയായ വ്യക്തി ശേഷിക്കാതിരുന്നാലും ഇവിടെയുള്ള ഓരോരുത്തരും നീ ഇവിടെ ഉള്ളതായി തിരിച്ചറിയാനിടയാക്കണമേ. കർത്താവേ, ഇന്ന് രാവിലെ നേരം അവരിവിടെ നിൽക്കുന്നു. ഇന്ന് രാവിലെ നേരം ജനങ്ങൾ തങ്ങളുടെ കൈകൾ ഉയർത്തിയിരുന്നു. ഞാൻ അവരെ അറിയുകയോ അവരെ പറ്റി എന്തെങ്കിലും അറിയുകയോ ഇല്ലെന്ന് അവരറിയുന്നു. എന്നാൽ നിന്റെ ആത്മാവ് അവരെ അറിയുന്നു. അവരുടെ ഹൃദയ വിചാരങ്ങളെ നീ അറിയുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ കഷ്ടതകളെയും അവരുടെ പീഡകളെയും നീ എത്രമാത്രം കൂടുതലായി അറിയുന്നു. എങ്കിൽ കർത്താവേ, അതിന്നായിരിക്കട്ടെ, അവരുടെ രോഗഭരിതമായ ശരീരങ്ങളെ ഇപ്പോൾ തന്നെ തൊടാനിടവരട്ടെ. ഇതനുവദിക്കണം കർത്താവേ. അവർ ഒരാൾ മറ്റേയാളിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമേ, പരിശുദ്ധാത്മാവ് അവർക്കത് വളരെ വാസ്തവമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ അവർ പിന്നെ ഒരിക്കലും അവിശ്വസിക്കാനിടവരട്ടെ. മറ്റൊരു രോഗവുമുണ്ട് കർത്താവേ, അത് ഈ ശരീരത്തിലെ രോഗത്തെക്കാൾ വളരെ വലുതാകുന്നു. അതൊരു ആത്മീയ രോഗമാകുന്നു. ഓരോ ഹൃദയവും തുറക്കാനിടയാകട്ടെ. കർത്താവേ, ഇതേ കാര്യം ചെയ്തുകൊണ്ട് നീ അബ്രഹാമിന്റെ വശത്ത് നിന്ന് പിന്നിലുണ്ടായിരുന്ന സാറയോടത് പറഞ്ഞപ്പോൾ അതെങ്ങനെയായിരുന്നു? തിരുവചനം പറയുന്നു, അവളോട് നീ പറയുമ്പോൾ കൂടാരത്തിലിരുന്നുകൊണ്ട് അവൾ ചിരിച്ചു. അത് മഹാനായ ദൈവം ഏലോഹീമായിരുന്നു എന്ന് അബ്രഹാം ഗ്രഹിച്ചു. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നീ അപ്രത്യക്ഷമാവുകയും ചെയ്തു. കർത്താവേ, യേശു നിന്ന് അതേ കാര്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിനെ പിതാവെന്ന് വിളിച്ചിരിക്കുകയും നിങ്ങൾക്ക് തിരുവഴുത്തറിയാമെന്ന് പറയുകയും ചെയ്യുന്നല്ലോ. പറഞ്ഞു, നിങ്ങൾ തിരുവഴുത്തിനെയും അതിന് ശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. അവർ അവനെ ബേൽസബൂബ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ അവസാന നാളുകളിൽ നിന്റെ ആത്മാവിനെ വീണ്ടും പകരാമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരുന്നു. പ്രവാചകൻ പറയുന്നു, സന്ധ്യാസമയത്ത് വെളിച്ചമാകും, ഇതാ ഞങ്ങൾ അവിടെയായിരിക്കുന്നു. ഒരു മദ്യപിച്ചിരിക്കുന്ന മനുഷ്യൻ രാത്രിയിൽ വീട്ടിലേക്ക് പോകാൻ ചാഞ്ചാടുന്നത് പോലെ പാപത്തിന്റെ കീഴിൽ ഈ നിയമാനുസൃതമല്ലാത്ത ലോകം തെന്നി വീഴുമ്പോൾ വളരെ വേഗം തന്നെ അവൾ പ്രഹരിക്കപ്പെടുകയും എവിടെയും ലാവയുടെ പൊടി പോലും ശേഷിക്കുമില്ല. സമയം മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങൾ കാണുന്നു. ഓ ദൈവമേ, ഞങ്ങളിൽ നിന്നും ഓരോ സംശയത്തെയും എടുത്തു മാറ്റണമേ. ആ ഭ്രമണത്തിലേക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ എത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. നിന്റെ മഹത്തായ ചിറകുകൾ വിരിച്ച് ഇപ്പോൾ തന്നെ ഈ ചെറിയ ശ്രോതാക്കളിടയിലേക്ക് വന്ന് അടയിരുന്നു കൊണ്ട് നിന്നെ സ്വയം അവരുടെ ഹൃദയത്തിലേക്ക് സാന്ദ്രീകരിക്കാൻ ഇടവരുത്തി. നിന്റെ ദിവ്യ സാന്നിധ്യം അവർ അറിയാനിടയാകട്ടെ. അത് നീയാകുന്നു. നിന്റെ രോഗങ്ങളെ സൌഖ്യമാക്കുന്ന കർത്താവ് ഞാനാകുന്നു. ഇന്ന് രാവിലെ നേരം അവരിലുടെ സകലത്തിനാലും വിശ്വസിച്ചിട്ട് അവരിവിടം വിട്ടു പോകുമ്പോൾ നിന്റെ സാന്നിധ്യം അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചെയ്യാനിടയാകട്ടെ. ഓരോ രോഗികളും പീഡിതരുമായിരിക്കുന്നവർ സുഖം പ്രാപിക്കാനിടയാകട്ടെ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദാസനായി ഞാനിവിടെ നിന്നുകൊണ്ട് എല്ലാ പിശാചിനെയും കുറ്റം വിധിക്കുന്നു. ഓരോ രോഗത്തെയും കുറ്റം വിധിക്കുന്നു. സാത്താനെ കുറ്റം വിധിക്കുന്നു. നീ തോറ്റിരിക്കുന്നു. നീ ഒരു കബളിപ്പിക്കുന്നവനല്ലാതെ മറ്റൊന്നുമല്ല. യേശു ക്രൈസ്തു നാമത്തിൽ ഇന്ന് രാവിലെ നേരം നിന്റെ കൈയതിൽ നിന്നും മാറ്റാൻ ഞങ്ങൾ പറയുന്നു. അവന്റെ ദാസനും അവന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് വചനത്തിന്റെ നിരയിൽ നേരെയാകുക എന്ന് ജനങ്ങൾ സത്യം പറയുന്നവനാലും സാത്താനെ, ഞാൻ നിന്നെ യേശു ക്രിസ്തു നാമത്തിൽ കുറ്റം വിധിക്കുന്നു. ഈ ഓരോ ജനങ്ങളിൽ നിന്നും ദൂരമാകുക. അടുത്തുനിന്നും ദൂരെ നിന്നും വന്നവരൊക്കെയും സൗഖ്യം പ്രാപിക്കാനിടയാകട്ടെ. നീ ഈ ജനങ്ങളെയും ശ്രോതാക്കളെയും വിട്ടുവരിക. ജീവനുള്ള ദൈവത്താൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു. ഇന്ന് രാവിലെ നേരം ഇവിടെ അനേക നീതിമാന്മാരായ മനുഷ്യർ തങ്ങളുടെ കൈകളെ രോഗികളെ മേൽ വെച്ചിരിക്കുന്നു. ഓ സാത്താനെ, അത് ഞാനായിരുന്നു എന്ന് നീ ചിന്തിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നീ അവരിൽ നിന്നും മഹത്വമെടുക്കാൻ നോക്കി. എന്നാൽ അത് അവരുടെ ദൈവത്തിലെ വിശ്വാസം കൂടിയാകുന്നു. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിനക്ക് വിശ്വാസത്താൽ നീങ്ങിപ്പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ ദൂരം പോയിക്കൊള്ളുക. നിന്റെ വാസസ്ഥലമായ പുറത്തെ അന്ധകാരത്തിലേക്ക് പോകുക. ദൈവത്തിന്റെ ബൈബിളിന്റെ അധികാരത്താലും ദൂതനാൽ എനിക്ക് നൽകപ്പെട്ട അധികാരപത്രത്താലും യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നു. ഇപ്പോൾ പോകുക. യേശു ക്രിസ്തു നാമത്തിൽ അവരെ സ്വതന്ത്രമായി പോകാൻ അനുവദിക്കുക. ആമേൻ. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചുവെന്ന് നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് പറയൂ, ഇപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ സൗഖ്യദായകനെ അംഗീകരിക്കുന്നു. എല്ലാ നിഴലുകളും എന്നിൽ നിന്ന് മറഞ്ഞുപോയിരിക്കുന്നു. അവന്റെ അനുഗ്രഹീതമായ സാന്നിധ്യത്താലും അവന്റെ ശക്തിയുടെ പൂർണ്ണതയിലും ഇപ്പോൾ ഞാൻ അവനെ സ്വീകരിക്കുന്നു. ഞാൻ അവനെ സ്വീകരിക്കുന്നു. എന്റെ വിശ്വാസം നിന്നെ നോക്കുന്നു. കാൽവരിയിലെ കുഞ്ഞാടെ, ദിവ്യരക്ഷക, ഞാൻ പ്രാർത്ഥിക്കുന്നതരം ഇപ്പോൾ കേൾക്കണമേ. എന്റെ എല്ലാ പാപങ്ങളെയും ദൂരമാക്കണമേ. ഒരിക്കലും എന്നെ അലയാനിടയാക്കരുതേ. നിന്റെ വശത്തു നിന്നും ഇപ്പോൾ നമ്മുടെ കൈകൾ അവനിലേക്ക് ഉയർത്തി വളരെ മാധുര്യത്തോടെ അവനായി പാടാം. ജീവിതത്തിന്റെ ദുർഘട വഴികളിൽ എന്റെ കാലിടറുമ്പോൾ ദുഃഖം എന്റെ ചുറ്റിനും പ്രസരിക്കുമ്പോൾ അങ്ങന്റെ വഴികാട്ടിയായിരിക്കണമേ. ഓ ദൈവമേ, പൂരകളിൽ അന്ധകാരം പ്രകാശമായി മാറ്റി ദുഃഖത്തെയും സങ്കടത്തെയും തുടച്ചു നീക്കി. ഒരിക്കലും എന്നെ അലയാൻ അനുവദിക്കാതെ നിന്റെ വശത്തു നിന്നും ശ്രേഷ്ഠ കൃപ.